بسم الله الرحمن الرحيم. أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا. فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك. وما فعلته عن أمري. ذلك تأويل ما لم تسطع عليه صبرا.
بسم الله والحمد لله والصلاة والسلام على رسول الله وبعد. نمر كذا كلاس لي മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയും നടത്തിയ യാത്രയിൽ അവസാനം ഹത്ത ഇദാ അതയ അഹ്ല ഖറിയത്തിൻ ഇസ്തതഅമ അഹ്ലഹ ഫഅബൗ അൻ യുദയ്യിഫുഹുമ ഫവജദ ഫീഹ ജിദാറൻ യുരീദു അൻ യൻഖബ് ഫഅഖാമഹു ഖാല ലൗ ശിഅത ലത്തഖത്ത അലൈഹി അജ്ര ഖാല ഹാദ ഫിറാഖ് ബൈനി വബൈനക സഊനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതിഉ അലൈഹി സബ്ര. അതുവരെ വിശദീകരിച്ചത് യാത്രയിൽ ഒന്നും ചോദിക്കരുത് എന്ന് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസയോട് പറഞ്ഞിരുന്നുവെങ്കിലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിൽ മൂന്നാമത്തെ തവണ ചോദ്യം ഉന്നയിച്ചു. പിന്നെ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇടപെട്ട് സംസാരിച്ചു അദ്ദേഹത്തിന്റെ ചെയ്തിയിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഹാദ ഫിറാഖ് ബൈനി വബൈനിക്. പിന്നെ സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതിഉ അലൈഹി സബ്ര, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന വിഷയങ്ങളിൽ അതിന്റെ പൊരുൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞു. ക്ഷമിക്കാൻ കഴിയാതിരുന്ന മൂന്ന് വിഷയങ്ങളാണ്. ഒന്നെന്താ? ഒന്ന് കപ്പൽ, അതിന് പിന്നെ ഇതുണ്ടാക്കിയത് കേടുവരുത്തിയത്. രണ്ട്, കുട്ടിയെ കൊന്നത്. മൂന്ന്, പിന്നെ മതില് പിശുക്കന്മാരായ നാട്ടുകാരുടെ വീഴാറായ മതിൽ ശരിയാക്കിയത്. ഈ മൂന്ന് വിഷയങ്ങളാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചെയ്തികളിൽ ഇടപെട്ടത്. അപ്പോൾ അതിന്റെ പൊരുളുകളാണ് ഇവിടെ തുടർന്ന് വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് അമ്മ സഫീനതു ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹ്ർ فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا. فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. شريف الذي وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك. وما فعلته عن أمري. ذلك تأويل ما لم تستطع عليه صبرا. طيب. അപ്പൊ ഒന്നാമത്തേത് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമയും മൂസയും തമ്മിലുള്ള യാത്രയിൽ ചോദ്യം ചെയ്ത വിഷയം കപ്പലിന്റെ വിഷയം. പിന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖിദറിനോടൊപ്പം സഞ്ചരിച്ചു. അങ്ങനെ അവരുടെ യാത്രയിൽ അവർ കപ്പൽ കണ്ടു. അപ്പൊ ആ കപ്പലിൽ അവർ കയറി. കപ്പലിലെ ആളുകൾക്ക് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമയെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നൗൽ എന്ന് പറഞ്ഞ അജർ, കൂലി സ്വീകരിക്കാതെ ഫ്രീ ആയിട്ടാണ് എന്ത് ചെയ്തത് അവര്, പിന്നെ ഇവരെ കപ്പലിൽ കയറ്റിയത്. പക്ഷേ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം ആ കപ്പലിനെ എന്തുണ്ടാക്കി, കപ്പലിന്റെ ഒരു പലക പൊളിച്ച് കപ്പലിനെ കേടാക്കി. കപ്പലിന്റെ ഒരു പലക പൊളിച്ച് അതിനെ കേടാക്കി. ഹദീസിൽ കാണാം അതിൽ നിന്നൊരു പലക അടർത്തിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതാണ് ചോദ്യം ചെയ്തത്. എന്താ ചോദ്യം? എന്താ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? ഖാല അഖറഖ്തഹ ലിതുഗ്രിഖ അഹ്ലഹ ലഖദ് ജിഇത ശൈഅൻ ഇംറ. ആ നിങ്ങൾ പിന്നെ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ജീവിതശയൻ ഇമ്ര, ഇമ്ര എന്ന് പറഞ്ഞാൽ ഫദീഉ, വളരെ ഗൗരവപ്പെട്ട മോശമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അനുഗ്രഹം തൈ. അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത്. അമ്മ സഫീനത്തു, ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ പൊരുൾ പറയണം, എന്തുകൊണ്ടാണ് ഞാൻ അതിനെ കേടാക്കിയത്. അമ്മ സഫീന, എന്നാൽ ആ സഫീനത്ത് കപ്പൽ, അമ്മ എന്ന് പറഞ്ഞാലും അദാത്ത് ഷർത്തിന്റെയും തഫ്സീലിന്റെയും അദാത്താണ്. അദാത്ത് ഷർത്തിയ വ തഫ്സീലിയ വ തൗകീദിയ എന്നൊക്കെ പറയുന്നതിന്, അതായത് മുൻപിൽ ഒരു കാര്യം വിശദീകരണം ആവശ്യമായത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദീകരണം പിന്നീട് നൽകുന്നതിനാണ് ഇത്തരം ഇത് പ്രയോഗിക്കുക. അമ്മ, അമ്മ സഫീനത്തു, എന്നാൽ അസഫീന കപ്പൽ, കേടാക്കിയ കപ്പൽ. ഫകാനത് ലിമസാകീൻ, കാനത്തി സഫീന, ആ കപ്പൽ ആയിരുന്നു. ഫ ഈ അമ്മന്റെ ജവാബിലൊന്ന് ഫ, അമ്മ സഫീനത്തു ഫകാനത്ത്, ആ കപ്പൽ ആയിരുന്നു. ലി മസാക്കീൻ, മിസ്കീൻമാരുടേത്. ലി മസാക്കീൻ, ലാമു ലാമുൽ മിൽക്ക്, മസാക്കീൻ എന്ന് പറഞ്ഞാൽ മിസ്കീന്റെ ബഹുവചനം. മിസ്കീൻ മസാക്കീൻ എന്ന് പറഞ്ഞാൽ സാധുക്കൾ, അഗതികൾ. അപ്പൊ ലി മസാക്കീൻ എന്ന് പറഞ്ഞാൽ അഗതികളുടെ മിൽക്കായിരുന്നു, ഉടമസ്ഥതയിലുള്ളതായിരുന്നു എന്നർത്ഥം. അമ്മ സഫീനത്തു ഫകാനത്ത് ലി മസാക്കീൻ. യഅമലൂൻ, ഈ മിസ്കീൻമാർ അവർ പിന്നെ അധ്വാനിക്കുന്നു. ഫിൽ ബഹർ, എവിടെ? കടലിൽ, സമുദ്രത്തിൽ. ഫഅറത്തു അൻ അഈബഹ, അറത്തു ഞാൻ ഉദ്ദേശിച്ചു. ഫഅറത്തു, ഫആതിഫത്തിന്റേത്, ഫഅറത്തു അൻ അഈബഹ, അറത്തു ഞാൻ ഉദ്ദേശിച്ചു. അൻ അഈബഹ, ആ കപ്പലിനെ, അഈബഹ എന്ന് പറഞ്ഞാൽ കേടാക്കുവാൻ, കേടുവരുത്തുവാൻ. അഈബ്, അഈബു എന്ന ഞാൻ കേടാക്കുന്നു. അൻ അഈബ്, കേടാക്കുവാൻ, അൻ എന്നുള്ളത് മസ്ദരിയ. അൻ അഈബഹ എന്ന കപ്പലിനെ. ഫഅറത്തു, ഞാൻ ഉദ്ദേശിച്ചു. അൻ അഈബഹ, അതിനെ കേടാക്കുവാൻ, കേടുവരുത്തുവാൻ ഉദ്ദേശിച്ചു. വഖാന വറാഹും മലികുൻ യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ. വഖാന വറാഅഹും, കാന എന്ന ആയിരുന്നു. വറാഅഹും, അവരുടെ വറായിൽ, എന്താ വറായി? പറയില്ല. വഖാന വറാഅഹും, അവരുടെ വറായിൽ ഉണ്ടായിരുന്നു. മലികുൻ, മലിക് രാജാവ്, ഒരു രാജാവ്. യഅഖുദു, ആ രാജാവ് എടുക്കും, എടുക്കും. യഅഖുദു, അഖദ യഅഖുദുന്ന എടുക്കും, എടുക്കും. കുല്ല സഫീനത്തിൻ, എല്ലാ കപ്പലുകളെയും. കുല്ല സഫീന എന്നാണ് കപ്പലുകളിലല്ല എന്നാണ്, എല്ലാ കപ്പലുകളെയും എടുക്കും. ഖസ്ബൻ, എങ്ങനെയെടുക്കും? ഖസ്ബൻ എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കുക, തട്ടിയെടുക്കുക. കൊള്ളയായി, കൊള്ളയായി. വാവു വാവുൽ ഹാലാണ്, വാവു വാവുൽ ഹാൽ. വകാന വറാഅഹും മലികു യഅഖുദു കുല്ല സഫീനത്തിൻ ഖസ്ബ, എല്ലാ കപ്പലുകളെയും കൊള്ളയായി പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് അവരുടെ വറായിൽ ഉണ്ടായിരിക്കെ, അതാണ് വാവുൽ ഹാൽ, ഉണ്ടായിരിക്കെ ആ കപ്പലിനെ കേടാക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചു. അതാണ് കപ്പലിന്റെ കാര്യം. എന്തുകൊണ്ടാണ് ഖദറും മൂസയും, അല്ലെങ്കിൽ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാമയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും പിന്നെ അവസാന മറ്റൊരു പിന്നെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുവാൻ അവസരം നൽകിയ ഒരു വിഭാഗത്തിന്റെ കപ്പൽ, അതിനെ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ പലക അടർത്തിയിട്ട് കേടാക്കിയത്? അപ്പൊ അതിനെ കുറിച്ച് പറയാണ്. ആ കപ്പൽ സഫീന എന്ന് പറഞ്ഞാൽ കപ്പൽ, കാനത്ത് ലി മസാക്കീൻ, അത് മിസ്കീന്മാരുടേതായിരുന്നു. അവിടെ ഒരു വിഷയം, കപ്പൽ ഉടമപ്പെടുത്തിയവരെ കുറിച്ചും എന്താ പറഞ്ഞത്, മസാക്കീൻ മിസ്കീൻ എന്നാ പറഞ്ഞത്. മിസ്കീൻ മസാക്കീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗതികളാണ്, മനസ്സിലായി അല്ലേ. ഇവിടെ അവര് അവരുടെ മിൽക്കാണ് ഈ സഫീനത്ത് കപ്പൽ. ലി എന്ന് പറഞ്ഞാൽ ലാമു, ലാമിൽ മിൽക്കാണ്. അപ്പൊ അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ത്, ആ കപ്പൽ. അപ്പൊ ആ കപ്പൽ ഉടമപ്പെടുത്തിയവനൊക്കെ മിസ്കീൻ എന്നറിയാൻ പറ്റുമോ? കുറെ മിസ്കീന്മാരുടേതാണ് കപ്പൽ. അത് പിന്നെ ഒന്നാമത് പിന്നെ നമ്മള് പിന്നെ ആ കുറെ നിലകളുള്ള തട്ടുകളുള്ള കപ്പൽ അങ്ങനെ വിചാരിക്കണ്ട, മനസ്സിലല്ലേ. ഇത് പല കൊണ്ടുള്ള കപ്പലാണ്, അതുകൊണ്ടാണല്ലോ ഹിദർ അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ അടർത്തിയത്, പലക അടർത്തിയത്. അപ്പൊ പല കൊണ്ട് തട്ടിക്കൂട്ടിയ കപ്പലാണ്. അപ്പൊ അത് അതൊന്ന്. പിന്നെ മിസ്കീൻ എന്ന് പറയുമ്പോഴും ഫക്കീർ എന്ന് പറയുമ്പോഴും ഉണ്ടല്ലോ, അധ്വാനിച്ചിട്ട് ആവശ്യ നിർവഹണത്തിന് വരുമാനം തികയാത്തവനൊക്കെ മിസ്കീനാണ്. ഒരാൾക്ക് വരുമാനമുണ്ട്, അധ്വാനമുണ്ട്, വരുമാനമുണ്ട്, പക്ഷെ ആ വരുമാനം അയാളുടെ ആവശ്യ നിർവഹണത്തിന് പര്യായമല്ല എങ്കിൽ അവരൊക്കെ മിസ്കീന്മാരാണ്. ഒരാൾക്ക് സാലറി ഉണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് നിത്യക്കൂലിയുണ്ട്, ആ നിത്യക്കൂലി അതിനേക്കാൾ കൂടുതലാണ് അയാളുടെ ചെലവുകൾ. എങ്ങനെയുള്ള ചെലവ്, ലാവിഷായ ചെലവല്ല, പിന്നെ അയാളുടെ കുടുംബം അതേപോലെ തന്നെ കാര്യങ്ങൾ അതിനുള്ള ചെലവ് എങ്കിൽ അയാൾ മിസ്കീനാണ്. സകാത്തിന്റെ സ്വത്ത് അർഹരായവരിൽ കാണാൻ മിസ്കീനും ഫക്കീറും, മിസ്കീനും ഫക്കീറും. മിസ്കീൻ ഫക്കീറിനെ അപേക്ഷിച്ച് താരതമ്യേന ഭേദപ്പെട്ടവനാണ്, ഭേദപ്പെട്ടവനാണ്. കാരണം മിസ്കീന് വരുമാനമുണ്ട്, പക്ഷെ വരുമാനം എന്തിന് തികയില്ല, ചെലവിന് തികയില്ല. അങ്ങനെയുള്ള അവസ്ഥ ഭേദപ്പെട്ടവനാണ് മിസ്കീൻ. ഫക്കീർ എന്ന് പറഞ്ഞാൽ പറ്റ പാപ്പറാണ്, ഈ കഷേരുവിൽ നിന്ന്, അതാണ് ഫക്കാർ. അതിൽ നിന്നാണ് ശരിക്കും ഫക്കീർ എന്നിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ കഷേരി പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. അപ്പൊ ദാരിദ്ര്യം കാരണത്താൽ എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ഫക്കീർ, ദരിദ്രനായവനാണ് ആര്, ഫക്കീർ. മിസ്കീൻ അവസ്ഥ ഭേദപ്പെട്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സകാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ ഇന്നമസ് സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാക്കീൻ, ആരാണ് ആദ്യം പറഞ്ഞത്? ഫുഖറായിനാണ് ആദ്യം പറഞ്ഞത്. കാരണം ഫുഖറാവും മിസ്കീനും ഉണ്ടെങ്കിൽ ഫുഖറായിനാണ് മുന്തിപ്പിക്കേണ്ടത്. കാരണം എന്തുകൊണ്ട്, അവന്റെ തീരെ പറ്റ പോക്കാണെന്ന് അർത്ഥം. ഫക്കീർ എന്ന് പറഞ്ഞെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഖറിൽ നിന്ന് അള്ളാഹിനോട് രക്ഷ തേടിയിട്ടുണ്ട്. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ, അള്ളാഹുവേ ഫഖറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അതേപോലെ തന്നെ ഫഖറിനെ കുഫറിനോട് ചേർത്താ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി മിനൽ ഫഖ്രി വൽ കുഫ്ർ. നമ്മൾ രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന പ്രാർത്ഥനകളിൽ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞൊരു ദുആയുണ്ട്, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫ്ർ വഅഊദു ബിക മിൻ അദാബിൽ ഫിനാരി വഅദാബിൽ ഫിൽ ഖബർ അല്ലെ. അപ്പൊ ഫഖറിൽ നിന്നും കുഫറിൽ നിന്നും ഞാൻ അള്ളാഹുവെ നിന്നോട് അഭയം തേടുന്നു എന്ന് മൂന്ന് തവണ പ്രാർത്ഥിക്കും നമ്മൾ രാവിലെ അതുപോലെ വൈകുന്നേരം. അപ്പൊ ഫഖറിനോടാണ് കുഫറിനെ ചേർത്ത് പറഞ്ഞത്. കാരണം എന്താ, പിന്നെ ഈ അതിന്റെ അത് അത്രമാത്രം അപകടകാരിയാണ് എന്നുള്ള ഒരു അർത്ഥം കൂടി അതിനുണ്ട് ആ ചേർത്ത് പറിച്ചതിൽ. ഏതായാലും പിന്നെ ഫഖീർ വളരെ മോശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്കീനാകാൻ ആഗ്രഹിച്ചു, അള്ളാഹുമ്മ അഹീനി മിസ്കീനൻ, അള്ളാഹുവെ എന്നെ നീ ഒരു മിസ്കീനായിട്ട് ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മിസ്കീന് വരുമാനം ഉണ്ടാകും, പക്ഷെ വരുമാനം ചിലപ്പോ പിന്നെ തന്റെ ചെലവിനെ പിന്നെ അല്ല ചെലവിനും പര്യാപ്തമായിക്കൊള്ളുന്നില്ല, മതിയായിക്കൊള്ളുന്നില്ല. അപ്പൊ അവനും സക്കാത്ത് അർഹനാണ്, ഫക്കീറും സക്കാത്തിന് അർഹനാണ്, പക്ഷെ ഫക്കീറാണ് കൂടുതൽ ആവശ്യക്കാരൻ. ഏതായാലും ഈ ആയത്താണ് ഈ ഫക്കീറിനെയും മിസ്കീനെയും വേർതിരിക്കുന്നതിൽ പണ്ഡിതന്മാർ അവലംബിക്കാറുള്ള ഒരു ആയത്ത്. കാരണം മിസ്കീൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടവനാണ്. കാരണം എന്താ, ഇവിടെ സഫീനത്ത് ഉടമപ്പെടുത്തിയവനെ മിസ്കീൻ എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് സഫീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മരപ്പല കൊണ്ട് അടിച്ചുണ്ടാക്കിയ സഫീനത്താണ്. അവർ കടലിൽ ജോലി ചെയ്യുന്ന പിന്നെ മിസ്കീൻമാരായിരുന്നു, അവരുടെ ഉടമസ്ഥതയിലായിരുന്നു ആ കപ്പലുണ്ടായിരുന്നത്. ഈ അമലൂന ഫിൽ ബഹർ, അവർ സമുദ്രത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി അള്ളാഹു പറയണം. ഫഅറത്തു, ഞാൻ ഉദ്ദേശിച്ചു, അൻ അഈബഹ ഈ കപ്പലിനെ കേടാക്കാൻ, അത് കേടാക്കിയത് എങ്ങനെയാണ്? ഹദീസിൽ കാണാം, അതിന്റെ ഒരു പലക അടർത്തി എടുത്തിട്ട് അതിനെന്ത് ചെയ്ത് അദ്ദേഹം ഒരു വലിയ ദ്വാരം വീഴ്ത്തി, അങ്ങനെ കേടാക്കി. വഖാന വറാഹും മലിക്കുൻ, അവരുടെ വറായിൽ ഒരു മലിക് ഉണ്ടായിരുന്നു, രാജാവ് ഉണ്ടായിരുന്നു. ഈ വറാ എന്ന് പറഞ്ഞാൽ വിവിധ അർത്ഥങ്ങൾക്ക് പ്രയോഗിക്കും. വറാ എന്നുള്ളത് അറബി ഭാഷയിൽ മനസ്സിലായി, അമാം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. അമാം എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പിൽ. അതേപോലെ ഖൽഫ് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. ഖൽഫ് എന്താ? പുറകിൽ. ബാദ് ശേഷം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. ഗൈർ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും, കൂടാതെ ഒഴികെ എന്നുള്ള അർത്ഥത്തിൽ. മനസ്സിലായില്ലേ? വറായി എന്ന അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ടുള്ളത്. വഖാന വറാഅഹും, അല്ല അമാം, അമാം എന്ന അർത്ഥത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. വഖാന വറാഅഹും, അവരുടെ വറായിൽ ഉണ്ടായിരുന്നാണ്, അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നാണ്. ആ അർത്ഥത്തിൽ വറാഅ പ്രയോഗിക്കും ഭാഷയിൽ. അവരുടെ മുമ്പിലുണ്ടായിരുന്നു മലിക്കുൻ, ഒരു രാജാവ്. യഅഖുദു കുല്ല സഫീനത്തിൻ ഹസ്ബ, ആ രാജാവ് എല്ലാ കപ്പലുകളെയും പിടിച്ചടക്കും. വറാ എന്നുള്ളതിന് അമാം എന്ന അർത്ഥത്തിൽ അത് വരും. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വസ്തഫ്തഹു വഖാബ ഫസ്തഫ്തഹു വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ് വമിൻ വറാഇഹി ജഹന്നം ويسقى من ماء صديد يتجرعه ولا يكاد يسيغه سورة ابراهيم الله سبحانه وتعالى പറയുന്നു ومن ورائهم جهنم ومن ورائهم എന്നാണ് അവരുടെ പിന്നിലുണ്ട് എന്നല്ല, പിന്നെ അവരുടെ മുമ്പിലുണ്ട് ജഹന്നം, ജഹന്നം നരകം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാ. ويسقى من ماء صديد, മാഉൻ സദീദ് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നാണ്, അവനെ കുടിപ്പിക്കപ്പെടും. അവിടെ അവരുടെ വറായിൽ ജഹന്നം ഉണ്ട് എന്ന് പറഞ്ഞാൽ ജഹന്നം വറായിൽ, അതാ ജഹന്നമിൽ വരാനുള്ളത്. ജഹന്നം ഗുദ്ദാമിലാണ്, മുന്നിലാണ്. അപ്പോ അവിടെ അമാം എന്ന അർത്ഥത്തിലാണ് ആര് വന്നത്, പിന്നെ അവിടെ ഇത് പ്രയോഗിച്ചു. അതേപോലെ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, വമിൻ വറാഇഹിം അവരുടെ വറായിലുണ്ട് ബർസഖുൻ, ബർസഖ് ഉണ്ട്. ബർസഖ് എന്ന് പറഞ്ഞാൽ മരിച്ചതിന് മുതൽ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെയുള്ള പീരീഡാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ എന്നാണ്. അപ്പൊ അവിടെ വറാഖ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നിലല്ല, പിന്നെയോ മുന്നിലാണ്. വറായി എന്നുള്ളത് മുന്നിൽ വരുന്നുള്ളതിനുള്ള തെളിവുകളാണത് വിശുദ്ധ ഖുർആനിൽ. അതേപോലെ തന്നെ ഖൽഫ് എന്ന അർത്ഥത്തിൽ പറയും, ഇവിടെയും ഈ അർത്ഥത്തിലാണ്, അമാമ എന്നുള്ള അർത്ഥത്തിലാണ്. വഖാന വറാഹും, അവരുടെ മുമ്പിലുണ്ട്, ഉണ്ടായിരുന്നു മലിക്കുൻ, ഒരു രാജാവ്. യഅഖുദു കുല്ല സഫീനത്തിൻ ഹസ്ബ, മുന്നിൽ എന്ന് പറഞ്ഞെങ്കിൽ അത് കാലവും സ്ഥലവും ഉദ്ദേശിക്കും. മുന്നിലൊരിടത്ത് എന്ന അർത്ഥത്തിലും മുന്നിലൊരു സമയത്ത് എന്നുള്ള അർത്ഥത്തിലും എന്ത് പ്രയോഗിക്കും? വറാഅ് പ്രയോഗിക്കും. അതിനാണ് ഈ തെളിവുകൾ മൂന്നും നമ്മൾ മനസ്സിലാക്കി, ഇവിടെയുള്ള തെളിവും മറ്റു ആയത്തുകൾ പറഞ്ഞതും. അതേപോലെ ഖൽഫ് എന്ന അർത്ഥത്തിൽ വറാഅ് വരും. ഖൽഫ് എന്ന അർത്ഥത്തിൽ സൂറത്ത് ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഹിക്കായത്ത് സംസാരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ഫത്തഖത്തുമൂഹു വറാഅക്കും ദുഹിരിയൻ എന്ന് പറഞ്ഞു, നിങ്ങളുടെ പിന്നിൽ. ദുഹിരണ മുതുകാണ്, മുതുകിന് പിന്നിൽ നിങ്ങൾ അവനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ അവഗണിച്ചതിനെ കുറിച്ച് പറയണം. അവിടെ സൂറത്ത് ഹൂദിന്റെ 92 വറാഅഹും, പിന്നെ വറാ എന്നാ പറഞ്ഞത് വറാഅക്കും, നിങ്ങളുടെ പിന്നിൽ എന്നർത്ഥത്തിൽ, ഖൽഫ് എന്നർത്ഥത്തിൽ വരും. അതേപോലെ വറാ വേറെയും അർത്ഥത്തിന് പ്രയോഗിക്കും. ബഅദ് അതേപോലെ ഗൈർ എന്നർത്ഥത്തിന്. വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അല അസ്വാജിഹിം ഔ മാ മലകത ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗ വറാഅ ദാലിക് ഫഉലൈകഹും ആദൂൻ. എന്താ അവിടെ അർത്ഥം? വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിദൂൻ, ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കുന്നവരാകുന്നു വിജയികളായ വിശ്വാസികൾ. ഇല്ലാ അല അസ്വാജിഹിം ഔ മാ മലകത ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, ഭാര്യമാരുടെ മുമ്പിൽ, അതേപോലെ തന്നെ അടിമകളായ ഇണകളുടെ മുമ്പിൽ, പിന്നെ ഒരാൾക്ക് തന്റെ അവയവങ്ങൾ പ്രദർശിപ്പിക്കാം, അവര് ആക്ഷേപാർഹരല്ല. എന്നിട്ട് പറയണം ഫമനി ബുത്തഖ വറാഅ ദാലിക്, എന്താ വറാഅ ദാലിക് എന്ന് പറഞ്ഞാൽ എന്താ? അത് കൂടാതെ ഗൈർ, ഭാര്യമാർ അല്ലെങ്കിൽ വൃത്തി പിന്നെ വേലക്കാർ, അവരെ കൂടാതെ, അതാണ് വറാ. മനസ്സിലായി? അപ്പോ ഗൈർ എന്ന അർത്ഥത്തിനാണ് അവിടെ പ്രയോഗിച്ചു. ഇതേപോലെ ബഅദ് എന്ന അർത്ഥത്തിനും വരും. മനസ്സിലായി? ഉഹല്ലലക്കും മാ വറാഅ ദാലിക്കും എന്ന് പറയുന്നത് വിവാഹം നിഷിദ്ധമാക്കിയ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ, ഹുറിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും എന്ന് തുടങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് നിസായിന്റെ 25 അല്ലെങ്കിൽ 24 ആയ മത്തെ ആയത്തിലൊക്കെയാണ് സ്ത്രീകളെ നിഷിദ്ധമാക്കിയ സ്ത്രീകളെ എണ്ണിയതിന് ശേഷം, ഉഹല്ലലക്കും മാ വറാഅ ദാലിക്കും, ഇതിന് ശേഷമുള്ളതെല്ലാം നിങ്ങൾക്ക് എന്താണ്? അനുവദനീയമാണ്. അപ്പൊ വറായി എന്നുള്ളത് അമാമ്, ഖൽഫ്, ബാദ്, ഗൈർ തുടങ്ങിയ പല അർത്ഥങ്ങൾക്ക് ഭാഷയിൽ പ്രയോഗിക്കും. ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇവിടെ അമാം എന്ന അർത്ഥത്തിലാണ്, മുമ്പിൽ എന്ന അർത്ഥത്തിലാണ്. കാരണം ഇവർ പോകല്ലേ, കപ്പലിൽ പോവുകയാണ്. കപ്പലിൽ പോകുമ്പോ എന്തുണ്ട്, ഒരു രാജാവ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന്, യഖുദുകുല്ല സഫീനത്തിൻ ഗസ്ബ. അപ്പൊ വകാന വറാഅഹും മലികുൻ യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ. ഇവിടെ ഈ പ്രയോഗത്തിന് മനസ്സിലാക്കാം, കുല്ല സഫീനത്ത് എന്നാ എല്ലാ കപ്പലാണ്. അപ്പൊ കേട് വന്ന കപ്പലും കേട് വരാത്ത കപ്പലും ഒക്കെ അയാള് തട്ടിയെടുക്കും എന്നുള്ളതാണ് ഈ പ്രയോഗത്തിന് വരിക. പക്ഷെ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം, ഇവിടെ നല്ല കപ്പലേ അയാൾ എടുക്കുള്ളൂ, കേട് വന്ന കപ്പൽ എടുക്കൂലെന്ന്. അതെങ്ങനെ മനസ്സിലാക്ക? അപ്പൊ ഇന്ന് മനസ്സിലാക്കാന്ത്, കേടുവരുത്തിയത് എടുക്കൂല, കേടുവരാത്തത് എടുക്കുന്നു, മനസ്സിലായി? കാരണം എന്താ, അറത്തു എന്നാ അഴിബഹ, ഈ കപ്പലിനെ കേടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. കാരണം എന്താ, മുന്നിൽ ഒരു രാജാവുണ്ട്, രാജാവിന്റെ പ്രത്യേകത നല്ല കപ്പലൊക്കെ അയാൾ എന്ത് ചെയ്യും, തട്ടിയെടുക്കും. കേടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, കേടാക്കിയ കപ്പലായിക്ക് വേണ്ട, മനസ്സിലായില്ലേ? ഇവർക്ക് നല്ല വിനിമയത്തേക്ക് പറ്റാത്ത കപ്പലേ ആവശ്യമുള്ളൂ. വകാന വറാഅഹും മലികുൻ യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ. അപ്പോൾ കുല്ല സഫീനത്തിൻ സഹീഹത്തിൻ സാലിഹ, നല്ല കപ്പൽ, അതാണ് മൂപ്പര് എടുക്കുക. കേടായത് മൂപ്പര് എടുക്കൂല, അതെടുക്കുന്നതിന് ഗസ്ബൻ തട്ടിയെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ കപ്പലിനെ കേടാക്കിയത് എന്നാണ് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം ആരോട് പറഞ്ഞത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത്. ഒരു സഹാബി ഉണ്ടല്ലോ സഫീന അല്ലേ, ആരാ, ഒരു സഹാബി അല്ലേ, ആ റസൂലുള്ളാന്റെ മൗല മെഹ്റാൻ എന്ന സഹാബിന്റെ പേരാണ് മെഹ്റാൻ. മെഹ്റാൻ എന്നുള്ളത് റസൂലുള്ളാന്റെ അടിമയാണ്. ഈ അടിമയെ ഒരിക്കൽ യാത്രയിൽ സഹാബികൾ അവരുടെ പിന്നെ ലോഡ്, കുറെ ലോഡ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ അവർക്കൊക്കെ അത് വഹിക്കാൻ പ്രയാസമായപ്പോ ഇയാൾ എന്ത് ചെയ്തു, തട്ടണി വിരിച്ച് ആ തട്ടത്തിൽ എല്ലാവരും വാങ്ങിയിട്ട് എന്നിട്ട് മൂപ്പരത് ഏറ്റി. അപ്പൊ റസൂൾ അദ്ദേഹത്തെ ഇങ്ങനെ അനുമോദിച്ച് ആശീർവദിച്ച് പറഞ്ഞു, അൻത സഫീന, അയാളെ പേരതല്ല. പിന്നെയോ കുറെ മൂപ്പര് ഭാരം വഹിക്കുന്നത് കണ്ടപ്പോ റസൂൾ പറഞ്ഞാണ് അൻത സഫീന, മനസ്സിലെ? അത് ഇവിടെ പിന്നെ ഒരു സഫീന എന്ന് പറഞ്ഞു. എന്താ മെഹ്റാൻ പറയാണ്, പിന്നെ ഞാന് ആറ് അല്ലെങ്കിൽ നാല് ഒട്ട അഞ്ച് ഒട്ടകങ്ങളൊക്കെ വഹിക്കുന്ന ഭാരം വഹിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രശ്നം ഉണ്ടായില്ല എന്നാണ് റസൂലുള്ള പറഞ്ഞത്. പിന്നെ ഞാൻ നല്ല ലോഡ് വഹിക്കുമായിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹത്തെയാണ് ആ സിംഹം പിടിക്കാൻ വന്ന സംഭവം. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ അദ്ദേഹം പിന്നെ ഒരു യാത്രയിൽ വഴിതെറ്റി അങ്ങനെ ഒരു കാട്ടിലെത്തി. ആ കാട്ടിൽ കുറ്റിക്കാട്, അങ്ങനെ സിംഹം അലറി വരികയാണ് മൂപ്പര് വഴിതെറ്റിയിട്ട്. അപ്പൊ മൂപ്പര് അവിടെ ആ സിംഹം ഇങ്ങനെ മൂപ്പര് നേരെ ചാടി, വാലൊക്കെ പൊന്തിച്ച് ഇങ്ങനെ ചാടി ചീറ്റി വരിക. ആ മൂപ്പര് എടുത്തെത്താൻ നേരത്ത് അബൽഹാരിസ്, അബൽ ഹാരിസ് എന്ന് സിംഹത്തിന് അറബികൾ വിളിക്കുന്ന പേരാണ്. അബൽ ഹാരിസ് എന്ന് വിളിക്കാം സിംഹത്തെ. അബൽ ഹാരിസ് അന മൗല അന സഫീനത്തു മൗല റസൂലില്ല, അങ്ങനെ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാന്റെ മൗലയായ സഫീനയാണ് എന്ന് പറയാം. അവന് മെഹ്റാനാന്നല്ല പറഞ്ഞത്, റസൂലുള്ളാന്ന് വിളിച്ചാ പേരാ പറഞ്ഞത്. സഫീനത്തു മൗല റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടപ്പോ സിംഹം വാലുതാത്തി അവിടെ നിന്ന് അങ്ങനെ തലതാഴ്ത്തി മൂപ്പരെ തിരക്കി തിരക്കി കൊണ്ടുപോയിട്ട് മൂപ്പരെ മുസ്ലിം സൈന്യത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? അങ്ങനെ അദ്ദേഹം ഒരു മുരളൽ നടത്തിയിട്ട് പിന്നെ അദ്ദേഹം ആ സിംഹം തിരിച്ചു പോകുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, ആ മുരളൽ എന്നോട് യാത്ര പറയായിരുന്നു സിംഹം എന്നുള്ള അല്ല കുള്ളിൻ. പിന്നെ സഫീന, പിന്നെ അമ്മ സഫീന ഫകാനത്തിൽ മസാകീന യഅമലൂന ഫിൽ ബഹരി ഫഅറത്തു അൻ അഈബഹ വകാന വറാഅഹും മലികുൻ യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ. ഇനി രണ്ടാമത്തേത്, രണ്ടാമത്തേത് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിനെ കൊന്നു. അപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചു. എന്താ പ്രതികരിച്ചത്? അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സിൻ ലഖദ് ജിഇത ഷൈഅൻ നുക്ര, ഷൈഅൻ മുൻഖറ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ അതിനെ കുറിച്ച് പറയാണ്, വഅമ്മൽ ഗുലാം. അപ്പൊ പിന്നെ ഇത് വാവ് അത്ഫ്, ഓരോന്നിന്റെ വിശദീകരണമാണല്ലോ. അമ്മൽ ഗുലാമു എന്നാൽ അൽ ഗുലാം, അൽ ഗുലാം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടിയല്ല, പിന്നെ ആ കുട്ടി, ഏ കുട്ടി, ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം വധിച്ച കുട്ടി, ഗുലാം കുട്ടി. ഫകാന അബവാഹു, കാന അബവാഹു അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ മാതാവും പിതാവും അഭവാനി എന്നാണ്. അഭവാനി എന്ന് പറഞ്ഞാല് അബു ഉമ്മുവാണ്, മാതാവും പിതാവും. അങ്ങനെ പ്രയോഗിക്കും അഭവാനി എന്ന് പറയും. അബുൻ എന്ന് പറഞ്ഞാൽ ആരാ? വാപ്പയാണ്. രണ്ട് അബാവുമ്പോഴാണ് അബുൻ പ്ലസ് അബാവുമ്പോഴാണ് എന്ത്? അബാനി അല്ലെങ്കിൽ അഭവാനി. ഈ അബുൻ എന്നുള്ളതിന്റെ അസലുണ്ടല്ലോ, അബു അബി അബ എന്നാണ്. അത് ഇത് അസ്മാവുൽ ഹംസയിൽ പെട്ടതാണ്. അസ്മാവുൽ ഹംസയിൽപ്പെട്ട ഈ അഞ്ച് ഇസ്മുകളിൽ പെട്ടതാണ് ഈ അബുൻ. അബുൻ അഹുൻ ഹാമുൻ കദാക വഹനു വന്നഖ്സു ഫീ ഹാദൽ അഖീരി അഹ്സനു. ഇബ്നു മാലിക് അൽഫീൽ പറയണം ഇത്. പിന്നെ അതിനോട് എന്റെ അടി അവസാനം അബു അബി അബ അങ്ങനെയാണ് എന്റെ ഇത് വരിക. റഅയ്തു അബാക എന്നാ പറയ, നബർത്തു ഇല അബീക എന്നാ പറയ, ജാ അബൂക എന്നാ പറയ. അബൂക അബു, അതുകൊണ്ടാണ് അബവാനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബാനി ഇങ്ങനെ വരിക. അബുൻ അബുൻ അബാനി, ഇവിടെ അബവാനി എന്നാണല്ലോ ഉദ്ദേശപ്പെടെ. ആരാണ് അബവാനി എന്ന് പറഞ്ഞാല്? മാതാവും പിതാവാണ്. അങ്ങനെ അറബി ഭാഷയിൽ പ്രയോഗിക്കും. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞല്ലേ, യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താനു, യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താനു കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന. കമാ അഖ്റജ അബവൈക്കും, നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും ശൈത്താൻ പുറത്താക്കിയതുപോലെ. അവിടെ അബവൈ എന്ന് പറഞ്ഞാൽ ആരാ? ആദമും ഹവ്വയുമാണ്. അപ്പൊ അങ്ങനെ പ്രയോഗിക്കും അബവാനി എന്ന് പറഞ്ഞാൽ വാപ്പാക്കും ഉമ്മാക്കും. വഅമ്മൽ ഗുലാം, ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം കൊന്ന കുട്ടി. ഫകാന അബവാഹു, അവന്റെ മാതാവും പിതാവുമായിരുന്നു. ഫ എന്നുള്ളത് ഈ അമ്മന്റെ ജവാബിൽ വന്ന ഫ. ഫകാന അബവാഹു മുഅ്മിനൈൻ, മുഅ്മിനൈൻ വിശ്വാസികൾ, വിശ്വാസികളായിരുന്നു, മുഅ്മിനീങ്ങളായിരുന്നു. കാന അബവാഹു മുഅ്മിനൈനി, മാതാപിതാക്കൾ വിശ്വാസികളായിരുന്നു. فخشينا ان يرهقهما طغيانا وكفرا. فخشينا فاعتفتنده خشينا نام ഭയന്നു, നാം ഭയന്നു. خشينا نام ഭയന്നു. എന്താ ഭയന്നത്? ഐ യുർഹീഖഹുമ, ആ കുട്ടി അവരെ നിർബന്ധിക്കുമെന്ന്, നിർബന്ധിക്കുമെന്നത് അൻ മസ്ദരിയ. ഐ യുർഹീഖഹുമ, അവർ രണ്ടുപേരെയും ഈ ബാലൻ നിർബന്ധിപ്പിക്കുമെന്ന് നാം ഭയന്നു. എന്തിന് നിർബന്ധിക്കുമെന്ന് ഭയന്നു? തുഗിയാനൻ, തുഗിയാനിനും വഖുഫ്ര കുഫറിനും. തുഗിയാൻ എന്ന അതിക്രമം, തുഗിയാൻ എന്ന അതിക്രമം. കുഫർ അവിശ്വാസം, അവിശ്വാസം. വഖുഫ്ര എന്നാണ് വാവാത്തിഫിന്റെ. അപ്പൊ കുഫറിനും തുഗിയാനിനും മാതാപിതാക്കളെ നിർബന്ധിക്കും എന്ന് നാം ഭയന്നു. ആ കുട്ടി നിർബന്ധിക്കുമെന്നത് നാം ഭയന്നു. ഫഅറദിന, അപ്പോൾ ഫഅറദിന നാം ഉദ്ദേശിച്ചു. ഫആതിഫത്ത് ഫഅറദിന, അപ്പോൾ നാം ഉദ്ദേശിച്ചു, ഉദ്ദേശിക്കുകയും ചെയ്തു. അയ്യുബ്ദിലഹുമ, അയ്യുബ്ദിലഹുമ റബ്ബുഹുമ, അവർ രണ്ടുപേരുടെയും റബ്ബ്, അവർ രണ്ടുപേർക്കും പകരം നൽകുവാൻ. അയ്യുബ്ദിലഹുമ അൻ മസ്ദരിയ, അയ്യുബ്ദി പകരം നൽകുവാൻ. ഹുമ അവർ രണ്ടുപേർക്കും, റബ്ബുഹുമ അവർ രണ്ടുപേരുടെയും റബ്ബ്. അപ്പൊ ഈ മാതാപിതാക്കളുടെ രക്ഷിതാവ് അവർക്ക് പകരം നൽകുവാൻ നാം ഉദ്ദേശിച്ചു. ഖൈറം മിൻഹു, ഖൈറം മിൻഹു, ഖൈറം മിനൽ ഗുലാം, ഈ കുട്ടിയേക്കാൾ അഫ്ളായ, ശ്രേഷ്ഠമായവന്, ഉത്തമമായവന്. സക്കാത്തൻ, സക്കാത്തൻ എന്ന് പറഞ്ഞാല് പിന്നെ സക്കാത്ത് എന്ന് പറഞ്ഞാല് സ്വലാഹൻ, സംസ്കാരം. തൊഹാറത്തൻ പരിശുദ്ധി, സംസ്കരണം, സംസ്കരണത്താൽ ഉത്തമനായ. വഅഖ്റബ റുഹ്മ, റുഹ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ കാരുണ്യം, കുടുംബബന്ധം, അതും പറയാം. അഖ്റബ റുഹ്മ, കാരുണ്യത്താൽ ഏറ്റവും അടുത്ത. അഖ്റബ് എന്നാണ് ഏറ്റവും അടുത്തത്, വാവ് ആത്തിഫിന്റെത്. വഅഖ്റബ റുഹ്മ, കാരുണ്യത്താൽ ആ മാതാപിതാക്കളോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന, സ്വഭാവത്താൽ അവനേക്കാൾ ഉത്തമനായ ഒരു സന്താനത്തെ റബ്ബ് അവർക്ക് പകരം നൽകുവാൻ നാം ഉദ്ദേശിച്ചു. റഹ്മക്കല്ലാ. തൈബ്, അതാണ് ഇപ്പൊ രണ്ടാമത്തെ വിശദീകരണം. കുട്ടിയെ എന്തുകൊണ്ട് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം കൊന്നു? അപ്പൊ പറയാണ്, ഗുലാം ആ കുട്ടി, കുട്ടിന്റെ മാതാപിതാക്കൾ മുഅ്മിനീ വിശ്വാസികളാണ്. ഫഹസീന ഈ ഉർഹീഖഹുമ, ഈ മാതാപിതാക്കളെ ഈ കുട്ടി നിർബന്ധിക്കുമെന്ന് നാം ഭയന്നു. എന്തിനു നിർബന്ധിക്കും? തുഗിയാനൻ, തുഗിയാൻ എന്ന അതിക്രമം, അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ അതിലംഘിക്കുവാനും, വക്കുഫ്രൻ അവിശ്വസിക്കുവാനും, അള്ളാഹുവിൽ അവിശ്വസിക്കുക, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ തുഗിയാൻ അതിക്രമിക്കുക, ഇതിന് മാതാപിതാക്കളെ ആ കുട്ടി നിർബന്ധിക്കുമെന്ന് നാം ഭയന്നു. അതിനാലാണ് കുട്ടിയെ വധിച്ചത്. അതിന് മനസ്സിലാക്കാം, ഇപ്പോ പിന്നെ ബലാത്കാരത്തിലൂടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ലോലഹൃദയരും അതേപോലെ തന്നെ സ്നേഹമുള്ളവരുമാണ് എങ്കിൽ കുട്ടികളുടെ വലയിൽ പെട്ടെന്ന് മാതാപിതാക്കൾ വീഴും. അപ്പൊ കുട്ടിയാണെങ്കിലോ ബലാത്കാരം പ്രയോഗിക്കുന്നവനാണ്. അപ്പൊ ബലാത്കാരം പ്രയോഗിച്ച് മാതാപിതാക്കൾക്ക് കുഫറും തുഗിയാനും സമ്മാനിക്കുന്നവനാണ് എങ്കിൽ അങ്ങനത്തെ ഒരു കുട്ടിയില്ലാതിരിക്കണ മെച്ചം. മനസ്സിലായില്ലേ? നമുക്ക് നന്മ എവിടെ എന്നുള്ളത് ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിനെ അറിയുള്ളൂ. നമുക്കുള്ള നന്മ അത് നമുക്കെല്ലാം അറിയാം. നമുക്കുള്ള നന്മ അറിയാത്ത അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അലാ യഅലമു മൻ ഖലഖ വഹുവ ലത്തീഫുൽ ഖബീർ. സൃഷ്ടിച്ചവനാണ് സൃഷ്ടിയെ കുറിച്ച് അറിയാം. കാരണം സൃഷ്ടാവ് ലത്തീഫും ഖബീറുമാണ്, സൂക്ഷ്മമായി അറിയുന്നവനും കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുക്കാണ് താൻ സൃഷ്ടിച്ചതിനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്കുള്ള നന്മ എവിടെ എന്നുള്ളത് ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിനെ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലാന നിർദ്ദേശപ്രകാരമാണ് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ഇത് ചെയ്യുന്നത്. അപ്പോ കുഫറിൽ നിർബന്ധിച്ച്, അതിക്രമത്തിന് നിർബന്ധിച്ചിട്ട് മാതാപിതാക്കൾക്ക് നരകം സമ്മാനിക്കുന്ന ഒരു മകനേക്കാൾ ആ മകനില്ലാതിരിക്കുകയാണ് മെച്ചം. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഈ കുട്ടി വധിക്കപ്പെടുന്നത്. ഗുലാം ഫഖാൻ അബവാഹു മുഅ്മിനൈൻ ഫഹസീന അൻ യുർഹീഖഹുമ തുഗിയാനൻ വകുഫ്ര, മാത്രമല്ല ഫഅറദിന അൻ യുബ്ദിലഹുമ റബ്ബുഹുമ ഖൈറൻ മിൻ, ഫഅറദിന നാം ഉദ്ദേശിച്ചു അൻ യുബ്ദിലഹുമ റബ്ബുഹുമ ഖൈറൻ മിൻഹു, ഇവനേക്കാൾ സകാതൻ നല്ല ശുദ്ധനായ പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ, അയ്യുബ്ദിലഹുമ അയ്യുഅവ്ദഹുമ എന്നാണ്, അവർക്ക് പകരം നൽകുവാൻ നാം ഉദ്ദേശിച്ചു. അത് സംസ്കരണത്തിന്റെ വിഷയത്തിലും അഖ്റബ റഹ്മ, കാരുണ്യത്താൽ അടുത്ത്, ഏറ്റവും നന്നായി അടുത്ത് വർത്തിക്കുന്ന ഒരു സന്താനത്ത്. അപ്പൊ മാതാപിതാക്കളോട് ഏറ്റവും അടുത്ത് കാരുണ്യത്തിൽ വർത്തിക്കുന്ന, നല്ല സ്വഭാവത്തിൽ സംസ്കരണത്തിൽ ജീവിക്കുന്ന ഒരു മകനെ നൽകുവാൻ ഉദ്ദേശിച്ചു എന്നാണ്. തഫ്സീറുകളിൽ കാണാം, അങ്ങനെ ഈ പിന്നെ വധിക്കപ്പെട്ടത് ആൺകുട്ടിയാണ്, പെൺകുട്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയത്. ചില തഫ്സീറുകളിൽ ആ പെൺകുട്ടിയെ ഒരു പ്രവാചകൻ, ഒരു നബി കല്യാണം കഴിച്ചു എന്നാണ്. മനസ്സിലായ ചിലതിൽ ആ പിന്നെ പെൺകുട്ടി പിന്നെ വിവാഹിതയായി സന്താനങ്ങൾ ഉണ്ടായി. ആ സന്താന പരമ്പരയിൽ പിന്നീടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയൊക്കെ പിന്നെ ജനനം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അലാക്കുല്ലിൻ, അത് പിന്നെ ചരിത്ര റിപ്പോർട്ടുകളാണ്. അതേസമയം ഇവിടെ എന്തായാലും ആ നൽകപ്പെട്ട കുട്ടി ആരാണ്? ഖൈറ മിൻഹു സകാതൻ വ അഖ്റബ റഹ്മ. ഇംഗ്ലീഷ് കാര്യമില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞാണ്. അതിന് നമുക്ക് മനസ്സിലാക്കാം മക്കൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, എങ്ങനെ ഉള്ള മക്കളായിരിക്കണം എന്നുള്ളത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ സന്തതികളെ നൽകും. ആ സന്തതികളെ നൽകുന്നതിൽ പിന്നെ സന്തതികൾ പിന്നെ ഖൈറ മിൻഹു സകാതൻ വ അഖ്റബ റഹ്മ ഈ രീതിയിലാകുമ്പോഴാണ് സന്തതികൾ ജീവിക്കുന്നതുകൊണ്ട് കാര്യം, സന്തതികൾ ജീവിക്കുന്നതുകൊണ്ട് കാര്യം. മക്കളും പിന്നെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മക്കൾ ഖൈറ മിൻഹു സകാതൻ വ അഖ്റബ റഹ്മയാണോ എന്നുള്ളതാണ്. ഇങ്ങനെയാണോ മക്കൾ എന്നുള്ളതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, മക്കൾ ഉണ്ടാകുക എന്നുള്ളതല്ല. പക്ഷെ ഉള്ള മക്കള് ഇങ്ങനെയല്ല എങ്കിൽ, ഇപ്പൊ ഹസീന യുറഹി കൗമ തുഗിയാൻ വ കുഫ്ര എന്നുള്ള രീതിയിലാണ് എങ്കിൽ പിന്നെ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നത്. മക്കൾ അങ്ങനത്തെ ഇല്ലാതിരിക്കാൻ നല്ലത്. മനസ്സിലെ? എത്രയോ മാതാപിതാക്കൾ ഓൽക്ക് നിയമങ്ങൾ പേടിച്ചിട്ട് കൊല്ലാം, അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഔദുബില്ല, ഇല്ല എങ്കിൽ അവരെന്നോ പഠിച്ചുകൊണ്ട് പറഞ്ഞയക്കും. അങ്ങനത്തെ മക്കളുണ്ട്, പല വിഷയങ്ങളും കാണാം. നിയമങ്ങളെ പേടിച്ചിട്ട് മാത്രം മക്കളെ മേത്ത് കയ്യേക്കാത്ത, അതില്ല എങ്കിൽ ചില മക്കൾ കാരണത്താൽ മാതാപിതാക്കൾ എത്രയോ ഫീ തിന്നണ മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ അവന്റെ പരീക്ഷണാണത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം ഏത് മകനാണ് നല്ലത്, ഏത് മകനാണ് വടക്ക്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ മാതാപിതാക്കളെ തുഗ്യാനിനും കുഫറിനും നിർബന്ധിക്കുന്ന മകനുണ്ടായപ്പോ അങ്ങനത്തെ ഒരു മകന് വേണ്ടാതിരിക്കാൻ നല്ലത്. മനസ്സിലായില്ലേ? എല്ലാത്തിനും അല്ലാഹുക്ക് ഒരു ഹിക്മത്ത് ഉണ്ടാവും. മനസ്സിലായില്ലേ? വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യഹബു ലിമൻ യശാഉ ഇനാസ വ യഹബു ലിമൻ യശാഉ ദുക്കൂർ വ യജ്അലു മൻ യശാഉ അഖീമ. അല്ലാഹു സുബ്ഹാനഹു വതആല ചിലർക്ക് പെൺമക്കളെ നൽകും. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ ഉദാഹരണമാണ്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ പെൺമക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിച്ചതൊക്കെ പെൺമക്കളാണ്. മനസ്സിലായി? വയഹബ് ലിമൻ യശാഉ ദുക്കൂർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ നൽകും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ്, യാക്കൂബ് ഇവരുടെയൊക്കെ മക്കളുടെ വിഷയത്തിൽ പെൺമക്കളാണ്, അത് ആൺമക്കളാണ്. പിന്നെ വയജ്അലു മൻ യശാഉ അഖീമ, ചിലരെ അല്ലാഹു സുബ്ഹാനഹു വതആല അഖീമാക്കും, അവർക്ക് സന്തതികളെ നൽകൂല. അതിന്റെ ഉദാഹരണമാണ് യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം. യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം അഖീമായിരുന്നു, അദ്ദേഹത്തിന് സന്തതികൾ ഉണ്ടായിരുന്നില്ല. അലാ കുല്ലിൻ, അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ് എന്ത് അൽ ഹിക്മത്തുൽ ബാലിഗ, തികഞ്ഞ യുക്തി. അതുകൊണ്ട് തന്നെ അവന്റെ യുക്തിയുടെ തേട്ട അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പെരുമാറും. ഇവിടെ നമ്മൾ അതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഒരു കുട്ടിയെ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം വധിക്കുക എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെട്ട വിഷയമാണ്. പക്ഷെ അതിന്റെ പൊരുള് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലെന്തില്ല, അതിൽ ഒരു പിന്നെ വിഷയം അതിശയോക്തിയായിട്ടില്ല. ഇനി വഅമ്മൽ ജിദാർ ഫകാന ലി ഗുലാമൈനി യതീമൈനി ഫിൽ മദീനതി വകാന തഹ്തഹു കൻസുൽ ലഹുമ വകാന അബൂഹുമ സാലിഹ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ദഹുമ വയസ്തഖ്രിജ കൻസഹുമ റഹ്മതൻ മിർ റബ്ബിക വമ ഫഅൽതു അൻ അംരി ദാലിക തഅ്വീല മാ ലം തസ്തി അലൈഹി സബ്ര. ജിദാർ എന്താ? ജിദാർ പിന്നെ അതിന്റെ വിഷയം എന്താ? അത് പിന്നെ പൊളിഞ്ഞ വീഴാറായ മതിലിനെ നേരെയാക്കി പട്ടണത്തിൽ. അപ്പോ പിന്നെ അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ വിഷയത്തിൽ സംസാരിച്ചു. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന് കൂലി വാങ്ങിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് പറയണം. വ അമ്മൽ ജിദാർ, എന്നാൽ ജിദാർ മതിൽ, വാത്തിന്റെ അമ്മ എന്നുള്ളത് ഇതേപോലെ തന്നെ തഫ്സീലിയ, ഷർത്തിയ, തൗക്കീദിയ ഇതൊക്കെയാണ്. വ അമ്മൽ ജിദാർ എന്നാൽ മതിൽ. ഫകാൻ അലി ഗുലാമൈൻ, ഗുലാമൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികൾ. ലി ഗുലാമൈൻ, രണ്ട് കുട്ടികളുടേത്. മിൽക്കിൻ എല്ലാം മിൽക്കിയ, രണ്ട് കുട്ടികളുടേതായിരുന്നു അത്. ഖാന ലി ഗുലാമൈൻ യതീമൈൻ, യതീമൈൻ എന്ന് പറഞ്ഞാൽ യതീമുകളായ, അനാഥകളായ. ഫിൽ മദീന, പട്ടണത്തിൽ. പട്ടണത്തിൽ യതീമുകളായ രണ്ട് കുട്ടികളുടെ മിൽക്കായിരുന്നു മതിൽ. വക്കാന തഹ്തഹു കൻസുല്ലഹുമ, വക്കാന തഹ്തഹു അതിന്റെ തഹ്തിൽ ചുവട്ടിൽ ഉണ്ടായിരുന്നു. വാവ് ആത്തിഫിന്റെ വക്കാന തഹ്തഹു, ആ മതിലിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു. കൻസുല്ലഹുമ അവർ രണ്ടുപേർക്കുമുള്ള കെൻസ്, കെൻസ് എന്ന് പറഞ്ഞാല് സൂക്ഷിപ്പ് സ്വത്ത്. കെൻസ് സൂക്ഷിപ്പ് സ്വത്ത്, സ്വർണം വെള്ളി ഇതൊക്കെയായിരുന്നു എന്ന് കാണാം ചില അസറുകളിൽ. സ്വർണവും വെള്ളിയുമായിട്ട് അവർക്ക് ചില കെൻസുകൾ ഉണ്ടായിരുന്നു, സൂക്ഷിപ്പ് സ്വത്ത്. വക്കാന അബൂഹുമ സ്വാലിഹൻ, വക്കാന ആയിരുന്നു വാവാത്തിഫിന്റെ തന്നെ. കാന അബൂഹുമ അവർ രണ്ടുപേരുടെയും അബ് ആയിരുന്നു. അബൂഹുമ അവർ രണ്ടുപേരുടെയും അബ് ആയിരുന്നു. സ്വാലിഹൻ, സ്വാലിഹൻ ആ സൽവൃത്തൻ, സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു. ഫ അറാദ റബ്ബുക്, ഫ ആത്തിഫത്തിന്റെ, അതിനാൽ അറാദ റബ്ബുക് നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു. എന്തിന്? അയ്യബുലുഗ അശുദ്ധഹുമ, അയ്യബുലുഗ അവ രണ്ടുപേരും എത്തുവാൻ, അയ്യബുലുഗ അവ രണ്ടുപേരും എത്തുവാൻ. അശുദ്ധഹുമ അവ രണ്ടുപേരുടെയും അശുദ്ധ്, അശുദ്ധ എന്ന് പറഞ്ഞാൽ, അശുദ്ധ എന്ന് പറഞ്ഞാൽ ഈ എന്റെ ഉദ്ദേശം ഞാൻ പറയാം, കാര്യപ്രാപ്തി അശുദ്ധ എന്ന് പറഞ്ഞാല് കരുത്ത്, കാര്യപ്രാപ്തി എന്നൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. ഇൻഷാല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അവർ രണ്ടുപേരുടെയും അശുദ്ധ എത്തുവാൻ അവർ നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു. വയസ്തഖ്രിജ കൻസഹുമ, അവർ രണ്ടുപേരുടെയും കെൻസ് സൂക്ഷിപ്പ് സ്വത്തിനെ അവർ പുറത്തെടുക്കുവാനും, അവർ രണ്ടുപേരും പുറത്തെടുക്കുവാനും ഫഅറാദ റബ്ബുക്, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു. റഹ്മത്ത് മിൻ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്നുള്ള റഹ്മത്തിനാൽ. റഹ്മത്ത് മിൻ റബ്ബി, നിന്റെ താങ്കളുടെ റബ്ബിന്റെ റഹ്മത്തിനാൽ. വമ ഫഅൽതുഹു അൻ അംരി ദാലിക തഅ്‌വീലു മാ ലം തസ്തി അലൈഹി സബ്ര. വമ ഫഅൽതുഹു അൻ അംരി, എന്റെ കൽപ്പനയാൽ അത് ഞാൻ ചെയ്തിട്ടില്ല. വാവിസ്തീനാഫിയ, എന്റെ കൽപ്പനയാൽ ഞാനത് ചെയ്തിട്ടില്ല. ദാലിക തഅ്‌വീലു മാ ലം തസ്തി അലൈഹി സബ്ര, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത കാര്യത്തിന്റെ പൊരുളാണ് ഇത് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇൻഷാല്ലാ അതിവിടെ ഒന്ന് വിശദീകരിക്കാം പിന്നെ. അപ്പൊ ഇവിടെ ഈ ജിദാറിനെ കുറിച്ച് പറയുന്നു, അമ്മൽ ജിദാർ. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം പൊളിഞ്ഞു വീഴാറായ മതിലിനെ നേരാക്കി. അപ്പൊ ആ മതിലിനെ കുറിച്ച് പറയണം, അത് ലി ഗുലാമൈനി യതീമൈൻ, യതീമുകളായ രണ്ട് കുട്ടികളുടേതായിരുന്നു. ഫിൽ മദീന, അവരെവിടെ ഉണ്ടായിരുന്നത്? പട്ടണത്തിൽ. യതീം എന്ന് പറഞ്ഞാൽ അറ യതീം, യതീം എന്ന് പറഞ്ഞെങ്കിൽ വാപ്പ മരണപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. വാപ്പ മരണപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് യതീം എന്ന് പറയാം. മനുഷ്യരിൽ, മനുഷ്യരിൽ, മൃഗങ്ങളിൽ, മൃഗങ്ങളിൽ പിന്നെ മാതാവ് മരണപ്പെട്ടത്, കാരണം മൃഗങ്ങൾക്ക് വാപ്പ ഏതാണെന്ന് അറിയില്ല, അതേസമയം മാതാവ് മരണപ്പെട്ടതിന് യതീം എന്ന് പറയും. പക്ഷികളിൽ മാതാവോ പിതാവോ മരണപ്പെട്ടതിന്, മാതാവും പിതാവും മരണപ്പെട്ടതിനാണ് പക്ഷികളിൽ യതീം എന്ന് പറയുക. ഇവിടെ യതീമൈൻ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത പിതാവ് മരണപ്പെട്ട കുട്ടി, കുട്ടികൾ, അവരുടേതായിരുന്നു ഈ മതിൽ. വഖാന തഹ്തഹു കൻസുല്ലഹുമ, ഈ മതിലിന് ചുവട്ടിൽ അവർക്ക് രണ്ടുപേർക്കുമുള്ള കെൻസ് ഉണ്ടായിരുന്നു, സൂക്ഷിപ്പ് സ്വത്തുണ്ടായിരുന്നു. വഖാന അബൂഹുമ സ്വാലിഹ, അവരുടെ പിതാവ് സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു. വഖാന അബൂഹുമ സ്വാലിഹൻ, അതുകൊണ്ട് തന്നെ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ധഹുമ, അവർ രണ്ടുപേരും അവരുടെ അശുദ്ധ് എത്തുവാൻ നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു. വയസ്തഖ്രിജ കൻസഹുമ, അവർ രണ്ടുപേരുടെയും കെൻസ്, സൂക്ഷിപ്പ് സ്വത്ത്, വാപ്പെടുത്തേക്ക് സ്വത്ത്, അത് പുറത്തെടുക്കുവാനും അവർ റബ്ബ് ഉദ്ദേശിച്ചു. റഹ്മത്തൻ മിർ റബ്ബിക്, അത് നിന്റെ റബ്ബിൽ നിന്നുള്ള റഹ്മത്ത് എന്ന നിലക്കാണ്, റഹ്മത്താണ്. അപ്പൊ അവിടെ എത്തീം കുട്ടികളുടെ സ്വത്ത് എത്തീം കുട്ടികൾക്ക് എപ്പോഴാ കൊടുക്കേണ്ടത്? എത്തീം കുട്ടികളുടെ സ്വത്ത്, എത്തീം കുട്ടികളുടെ സ്വത്ത് അവർക്ക് തിരിച്ചേൽപ്പി, എത്തീം കുട്ടികൾക്ക് സ്വത്ത് കൊടുക്കാൻ പാടുള്ളതല്ല, കാരണം അവർക്ക് ചെറുപ്പത്തിൽ സ്വത്തിട്ടിട്ട് എന്താ കാര്യം, മനസ്സിലായില്ലേ? അതെങ്ങനെ ചെലവഴിക്കണം, ഏത് രീതിയിൽ, ഇത് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എത്തീം കുട്ടികളുടെ സ്വത്ത് അവർക്ക് കൊടുക്കേണ്ടത് അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗുൻ നികാഹ് ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദൻ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും. വബ്തലുൽ യതാമ, നിങ്ങൾ എത്തീമുകളെ പരീക്ഷിക്കണം. എന്നിട്ട് വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗുൻ നികാഹ്, അവർ നിക്കാഹിനുള്ള പ്രായത്തിയാൽനാണ്, ശാരീരികമായിട്ടുള്ള കല്യാണം കഴിക്കാനുള്ള ഫിറ്റ് ഇല്ല, ബോഡി ഫിറ്റ്, അതാണ് അതൊന്ന്. അതാണ് ഈ അശദ് എന്ന് പറഞ്ഞാൽ, അത് പിന്നെ ശരീരത്തിന്റെ ബലം. അതുകൊണ്ട് അതേപോലെ തന്നെ ഫൈൻ ആനസ്തു മിൻഹും റുഷ്ദൻ, അവരിൽ നിന്ന് നിങ്ങൾ റുഷ്ദ് കണ്ടാൽ, റുഷ്ദ് എന്ന് പറഞ്ഞാൽ എന്താ, പൈസ ചെലവഴിക്കാനുള്ള തന്റെ ബുദ്ധി. അപ്പൊ ബുദ്ധിയിലും അശുദ്ധുണ്ട്, ബദനിലും അശുദ്ധുണ്ട്, ശാരീരികമായിട്ടുള്ള അശുദ്ധും അതേപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള അശുദ്ധവും ഉണ്ട്, രണ്ടുമുണ്ട്. ചിലരെ കുറിച്ച് പറയില്ല, ആനന്റെ തടി കുരുവിന്റെ ബുദ്ധി അറി, അപ്പൊ തടി കുറെ ഉണ്ടായിട്ട് കാര്യമല്ല, ചില ഇതിന് മൂളവാണ്ടേ. അപ്പൊ അത് രണ്ടും നോക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത്, വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗു നികാഹ്, യതീമുകളെ നിങ്ങൾ പരീക്ഷിക്കണം. ഹത്താ ഇദാ ബലഗു നികാഹ്, നികാഹിനുള്ള പ്രായം അവർക്ക് എത്തിയാൽ, ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദ, റുഷ്ദ് നിങ്ങളിൽ അവരിൽ കാണുകയും ചെയ്താൽ, ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അവരുടെ സ്വത്ത് അവർക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ അതാണ് ഉദ്ദേശം, ഐ യബ്ലുഗ അശുദ്ധഹുമ, അവർ രണ്ടുപേരും അവരുടെ അശുദ്ധ എത്തിയാൽ. അശുദ്ധ എന്ന് പറഞ്ഞാൽ എന്താ, ബുദ്ധിപരമായിട്ടുള്ള അശുദ്ധും ശാരീരികമായിട്ടുള്ള അശുദ്ധും, കരുത്ത്, ബുദ്ധിപരമായ കരുത്തും ശാരീരികമായിട്ടുള്ള കരുത്തും, അത് അവർക്ക് എത്തിയാൽ അതാണ് പിന്നെ ഫഅറാദ റബ്ബ് കയ്യബ്ലുഗ അശുദ്ധഹുമ, അവർ രണ്ടുപേരുടെയും അശുദ്ധ എത്തുവാൻ റബ്ബ് ഉദ്ദേശിച്ചു. അതായത് ശാരീരികമായിട്ടുള്ള കാര്യപ്രാപ്തി, ബുദ്ധിപരമായിട്ടുള്ള കാര്യപ്രാപ്തി, ഇത് അവർക്ക് എത്തുവാൻ റബ്ബ് ഉദ്ദേശിച്ചു. വയസ്തഖരിജ കൻസഹുമ, അവർക്കുള്ള സൂക്ഷിപ്പ് സ്വത്തിനെ പുറത്തെടുക്കുവാനും ഉദ്ദേശിച്ചു. ഇത് റഹ്മത്ത് മിൻ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്നുള്ള റഹ്മത്താണ് ഈ എന്നാ പറഞ്ഞത്, അള്ളാഹുവിന്റെ കാരുണ്യാണെന്ന് പറഞ്ഞത്. ഈ അള്ളാഹുവിന്റെ കാരുണ്യം ഈ കുട്ടികളുടെ വിഷയത്തിൽ ഇങ്ങനെ ഉണ്ടായതിൽ മുഫസ്സിറീങ്ങൾ വളരെ നല്ല വിശാലമായ ചില വിഷയങ്ങൾ സംസാരിച്ച് കാണാൻ സാധിക്കും. നോക്കി ഇവിടെ പിന്നെ ഈ വകാന അബൂഹുമ സ്വാലിഹൻ എന്നാണ്, അവരുടെ വാപ്പ ആരാണ്, വാപ്പ ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്നാണ്. ഇത് ഈ സ്വാലിഹ് എന്നാണ് വാപ്പാന്റെ പേര് സാലിഹായിരുന്നു എന്നല്ല, പിന്നെയോ വാപ്പ സാലിഹുൽ ഖൽബി, സാലിഹുൽ അമലി, സാലിഹുൽ ഖൗൽ, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല മനസ്സ്, അങ്ങനെയുള്ള മനുഷ്യനാകുമ്പോഴാണ് എന്ത് സാലിഹ് എന്ന് പറയാം. അതിന് മനസ്സിലാക്കാൻ മക്കളുടെ ഫ്യൂച്ചർ, മക്കളുടെ ഫ്യൂച്ചർ അത് നന്നാണെന്നുണ്ടെങ്കിൽ വാപ്പാരെ എന്ത് ചെയ്യണം, വാപ്പാര് നന്നായിട്ട് ജീവിക്കണം. വാപ്പാരുടെ വർത്തമാനം എങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കും മക്കളുടെ ഫ്യൂച്ചർ. വാപ്പാര് വളഞ്ഞിട്ടാണെങ്കിൽ മക്കൾ വളയും, അള്ളാഹു നമ്മളെ കാക്കട്ടെ ആവുന്നില്ല. അതേസമയം വാപ്പാര് അവര് സ്വാലിഹ്യങ്ങളാണ് എങ്കിൽ അതിന്റെ തിളക്കം മക്കളിൽ കാണും. മനസ്സിലായില്ലേ? ഒരു വിഷയം ഇതിലുള്ളതുണ്ടല്ലോ. ഇപ്പൊ നമുക്കറിയാം ഈ വാപ്പ നല്ല വാപ്പയായിരുന്നു, അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു, ഒരു കെൻസ് വെച്ചു എന്നുള്ളതാണ്. അപ്പൊ മക്കളെ അവരുടെ ഫ്യൂച്ചറിൽ സാമ്പത്തികമായിട്ട് അവരെ പരിഗണിക്കുക എന്നുള്ളത് വേണം, പരിഗണിക്കുക എന്നുള്ളത് വേണം. എന്തായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, നിന്റെ മക്കളെ നീ ആളുകളോട് യാചിക്കുന്നവരായിട്ട് വിടുന്നതിനേക്കാൾ നല്ലത് എന്താണ്, അവരെ ധന്യരാക്കി വിടലാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും സൂക്ഷിപ്പ് സ്വത്ത് വെക്കുക എന്നുള്ളത് എന്താണ്, അത് നമ്മൾ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ സൂക്ഷിപ്പ് സ്വത്ത് ഉണ്ടായിട്ട് കാര്യമല്ല, ആ സൂക്ഷിപ്പ് സ്വത്ത് മക്കൾക്ക് ഉപകാരപ്പെടാനും അത് മക്കൾക്ക് ഉപയുക്തമാകാൻ എന്ത് വേണം, ആ സൂക്ഷിപ്പ് സ്വത്തിനേക്കാൾ വേണ്ടത് ഈ സൂക്ഷിച്ചു വെക്കുന്ന ആള് ധാർമ്മികമായിട്ട് നിഷ്ഠുള്ള ആളായിരിക്കണം. അതില്ലാതെ ആയിട്ടെങ്കിലും കാര്യമല്ല. അങ്ങനത്തെ വാപ്പാരെ എടുത്തുവെച്ചിട്ടും കാര്യമല്ല, മക്കൾക്ക് അത് ഫലപ്പെട്ടോളന്നില്ല, മക്കൾക്കത് കൈക്ക് പറ്റി കിട്ടിക്കൊള്ളന്നില്ല. അതേസമയം ഒരു വാപ്പ സ്വാലിഹാണ് വല്ലതും എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് അതാ മക്കൾക്ക് ലഭിക്കും. അതിന്റെ തെളിവ് എവിടെ നോക്കി, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് നബിമാരെ പറഞ്ഞയക്കാണ്, രണ്ട് നബിമാർ, ഒന്ന് മൂസ മറ്റൊന്ന് ഖിദർ, രണ്ട് നബിമാർ. ആ നബിമാർ കുറെ മരുഭൂമി താണ്ടി, അതിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൂടുതൽ താണ്ടി, മനസ്സിലെ? പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം യൂഷായിനോടൊപ്പം പോവല്ലേ, കുറെ പോയി, മനസ്സിലെ? ഒരു രാവും പകലും പോയി, പിന്നെ മടങ്ങി വന്ന്, എന്നിട്ട് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട്, എന്നിട്ട് അവര് കുറെ നടന്ന്, പിന്നെ അവര് കപ്പലിൽ കയറി സമുദ്രത്തിലൂടെ, എന്നിട്ട് കപ്പലിറങ്ങി, പിന്നെ കുറെ മരുഭൂമിയിലൂടെ നടന്ന് അവസാനം ഈ പട്ടണത്തിലെത്തി. ഈ രണ്ട് നബിമാരെ കൊണ്ട് ഇത്രയും യാത്ര ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നിർവഹിച്ചൊരു കാര്യം എന്താ, ആ ഈ സൂക്ഷിപ്പ് സ്വത്തിനെ ഭദ്രാക്കുക എന്നുള്ളതാണ്. ഈ യതീമുകളുടെ ഈ സാലിഹായ വാപ്പ അയാളുടെ മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച ഈ സ്വത്തിനെ സൂക്ഷിക്കാനാണ് രണ്ട് നബിമാരെ അള്ളാഹു നിയോഗിച്ച്. എന്നിട്ട് അവർ ഈ ദൂരൊക്കെ സഞ്ചരിച്ച് എന്നിട്ട് അവരെന്ത് ചെയ്ത് ആ സ്വത്ത് സൂക്ഷിക്കാനുള്ള ഭൗതികമായ കർമ്മം ഇവിടെ നിർവഹിക്കണം. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അപ്പൊ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഈ വാപ്പാന്റെ ബർക്കത്താണ്, ആ സാലിഹായ വാപ്പാന്റെ ബർക്കത്താണ്. അപ്പൊ കുറെ സൂക്ഷിപ്പ് സ്വത്ത് ഉണ്ടാകുക എന്നുള്ളതല്ല, സൂക്ഷിപ്പ് സ്വത്ത് അത് ഉപകരിക്കുവാനും അത് മക്കളിലേക്ക് എത്താനും ഈ സൂക്ഷിക്കുന്ന ആൾ ആരാകണം, അയാൾ സ്ത്രൈത്താകണം എന്നുള്ളതാണ്, സാലിഹാകണം എന്നുള്ളതാണ്. അപ്പോഴാണ് അതുകൊണ്ട് ഫലം ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിന് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു വിഷയം. പലർക്കും സ്വത്ത് എടുത്തക്കണം എന്നുള്ള ബോധമുണ്ട്, സ്വത്ത് ഡിപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളത് അറിയാം, പക്ഷേ സ്വത്ത് ഏത് എന്നുള്ളതും ഈ സൂക്ഷിക്കുന്നവൻ എങ്ങനെയുള്ളത് എന്നുള്ളതും അറിയുന്നില്ല, പലരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇമാം ബുഖാരി ഇസ്രായേൽ പൂർവ്വകാലത്ത് നടന്നൊരു സംഭവം ഉദ്ധരിക്കണില്ല, ഇമാം ബുഖാരി സഹീഹിൽ ഒരു വ്യക്തി അയാള് പിന്നെ കാശിന് ആവശ്യക്കാരനാണ്, അയാൾക്ക് 1000 ദീനാറ് വേണം. അപ്പൊ മറ്റൊരു വ്യക്തിനോട് ചെന്നിട്ട് 1000 ദീനാറ് ചോദിക്കാണ്. അപ്പൊ 1000 ദീനാറ് ചോദിക്കുമ്പോ ഈ വ്യക്തി പറയാണ്, പിന്നെ കടം കൊടുക്കണോന് ഒരു ബേജാറുണ്ടാവും, കാരണം 1000 ദീനാറാ ചോദിക്കണത്. അപ്പൊ 1000 ദീനാറ് നിനക്ക് ഞാൻ തരാം, പക്ഷെ ആരാണ് ഷഹീദ് സാക്ഷി എന്ന് ചോദിക്കാണ്. അപ്പൊ പറയണേ എനിക്ക് സാക്ഷിയായിട്ട് ആരുമില്ല, വഖഫ ബില്ലാഹി ഷഹീദ, സാക്ഷിയായിട്ട് അല്ലേ ഉള്ളൂ. അപ്പൊ എന്നാ ഒരു വക്കീൽ വേണം, ആരാണ് വക്കീൽ? അപ്പോഴും പറയാണ് വഖഫ ബില്ലാഹി വക്കീല, വക്കീലായിട്ട് അല്ലല്ലാതെ വേറെ ആരുമില്ല, എനിക്കൊരാളെ തരാനില്ല, അതുകൊണ്ട് അള്ളാഹു ഷഹീദാണ്, അള്ളാഹു വക്കീലാണ്, തരികയാണെങ്കിൽ സ്വത്ത് തന്നാളാന്ന് പറഞ്ഞ 1000 ദീനാർ. അപ്പൊ അള്ളാഹു ഷഹീദ് അള്ളാഹു വക്കീൽ എന്ന് കേട്ടപ്പോ ഈ വ്യക്തി 1000 ദീനാറ് കൊടുക്കുകയാണ്. അങ്ങനെ ഈ വ്യക്തി 1000 ദീനാറായിട്ട് തന്റെ പിന്നെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് അയാൾ പോയി, കപ്പലിൽ കയറിയിട്ട് അയാൾ പോയി. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, അധ്വാനിച്ച് ഈ 1000 ദീനാറ് തിരിച്ചു കൊടുക്കേണ്ട ഡേറ്റ് ഒരു മാസം. ആ സമയമായപ്പോ ഈ വ്യക്തി എന്ത് ചെയ്യണം, 1000 ദീനാറായിട്ട് ഇത് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോ അയാൾക്ക് എന്ത് ചെയ്യണം, കടൽ കടന്നിട്ടാണ് അയാൾ എത്താൻ, മറ്റേ ആൾക്ക് എത്താൻ കടം തന്ന ആളുടെ എത്തണമെങ്കിൽ കടൽ കടക്കണം. അപ്പൊ നോക്കുമ്പോ അന്ന് പിന്നെ കപ്പലൊന്നും കടലിൽ പോവില്ല, ഭയങ്കര പ്രയാസമാണ്, കപ്പലില്ല യാത്ര ചെയ്യാൻ ഇയാൾക്ക്. അപ്പൊ അയാൾക്ക് ഭയങ്കര സങ്കടം, അതായത് തിരിച്ചേൽപ്പിക്കേണ്ട ടൈമായി എന്നിട്ടും ഇത് കൊടുക്കാൻ കഴിയാത്തതിൽ അയാൾക്ക് ഭയങ്കര പ്രയാസം. അപ്പൊ അയാൾ എന്താ ചെയ്തത്, അയാൾ ഒരു ഹശബ് എടുത്ത് അത് തുളച്ച്, എന്നിട്ട് അയാൾ പറയാണ്, അള്ളാഹുവേ പിന്നെ ഞാൻ പിന്നെ ടൈമിൽ ഇത് കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ അയാളോടുള്ള വാഗ്ദാനം, അത് പുലർത്താൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ഇത് എന്റെ സാഹിബിലേക്ക് എത്തിക്കണം എന്നുള്ള നീയത്തിലാണ് നീണ. അദ്ദേഹം ഈ 1000 ദീനാറ് വെച്ചിട്ട് ഈ ഹശബ് ഈ മരത്തടി സമുദ്രത്തിൽ ഒഴിക്കണത്. അങ്ങനെ തിരമാലകൾ ഈ ഏറ്റിയിട്ട് ദേണ മറുകരയിലേക്ക് പോവുകയാണ്. ആ മറ്റേ വ്യക്തി ഉണ്ടല്ലോ കടം കൊണ്ട വ്യക്തി, തന്റെ സുഹൃത്ത് കടം തിരിച്ചേൽപ്പിക്കുന്ന ദിവസം എന്നിട്ട് കടലിന്റെ ഒക്കത്ത് വന്നു നിൽക്കുകയാണ്, അയാൾ വരുമ്പോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്, മനസ്സിലായില്ലേ. അപ്പോ ആ വ്യക്തി അയാൾ വരുന്നേ കാണുന്നില്ല, അപ്പൊ അയാൾ എന്ത് ചെയ്യണം, കുറച്ചേരം നിന്ന്. അപ്പൊ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ തിരമാലകൾ കൊണ്ടുവന്ന ഒരു മരത്തടിയാണ്, പക്ഷെ ആ മരത്തടി തിരമാലകളിലും അനങ്ങാതെ നിൽക്കുക. അങ്ങനെ ചില ഈ സംഭവത്തിന്റെ ചില അസറുകളിൽ അങ്ങനെ കാണാം നിൽക്കുക. അപ്പൊ അയാൾ എന്ത് ചെയ്ത്, ഈ മരത്തടി എടുത്തിട്ട് പെരുകി പോയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് അത് പൊളിക്കുമ്പോ അതിൽ 1000 ദീനാറാണ്. അതിൽ അമ്പരന്ന് നിൽക്കുമ്പോഴാണ് മറ്റേ വ്യക്തി പിന്നെ വരുന്നത്. ആ വ്യക്തി വന്നു കടം കൊണ്ട വ്യക്തി പിന്നെ 1000 ദീനാറായിട്ട് വരികയാണ്. കാരണം എന്താ, അയാൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ, അയാൾ പൈസ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ പൈസ 1000 ദീനാറ് കിട്ടി, യാത്ര വഴിയും തെളിഞ്ഞപ്പോ എന്ത് ചെയ്തു, അദ്ദേഹം 1000 ദീനാറായിട്ട് തന്റെ സുഹൃത്തിന്റെ അടുത്ത് വരുമ്പോ മറ്റേ ആൾ ഇത് മരം പൊളിച്ച് ഈ 1000 ദീനാറായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ സുഹൃത്തെ ക്ഷമിക്കണം, ഞാൻ നമ്മളുടെ അഗ്നത്തെ ടൈം തെറ്റിപ്പോയി, വരാനുള്ള വഴി തരപ്പെട്ടില്ല, അതുകൊണ്ടാണ് ലേറ്റായത്, ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോ അയാൾ പറയാണ് 1000 ദീനാറ് കിട്ടി, 1000 ദീനാറ് ഇങ്ങനെയാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഞാനത് ഇങ്ങനെ വരാൻ കഴിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഞാൻ തന്നെ നിക്ഷേപിച്ചതാണ് ഈ മരത്തടിയിൽ, അതുകൊണ്ട് ഷഹീദായ വക്കീലായ അള്ളാഹു സുബ്ഹാന തആല അത് എത്തിച്ചതാണ്. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്, അത് ഇമാം ബുഖാരി സഹിയായി റിപ്പോർട്ട് ചെയ്തതാണ്, അല്ല അത് അല്ല വേറെ എവിടെയെങ്കിലും ചരിത്ര ഗ്രന്ഥത്തിലാണെങ്കിൽ ഇത് നമ്മളെന്തോ ഒരു പിന്നെ ഭാവന വിലാസത്തിൽ തെളിഞ്ഞൊരു കഥയെന്നേ വായിക്കുള്ളൂ. പക്ഷെ ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹിയായ സംഭവമാണ്. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കണം എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല കാശുള്ളവൻ അവന് പടച്ചവന്റെ മുമ്പിൽ ഒരു സാലിഹാണിയെങ്കിൽ, അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുള്ള ഒരു മുവഹീദാണിയെങ്കിൽ അതിന്റെ ആ പിന്നെ ഇതാണ് പിന്നെ ഖൈർ മനസ്സിലെ, ആ സ്വത്ത് പാഴാകാതെ അത് പിന്നെ അതിന്റെ ലക്ഷ്യം കണ്ട അതാണല്ലോ നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്. അല കുല്ലിൻ, ഒരു വ്യക്തിയുടെ ധർമ്മനിഷ്ഠ അത് മുഖ്യമാണ്, ധർമ്മനിഷ്ഠ അത് മുഖ്യമാണ്. നമ്മുടെ സമ്പത്തിന്റെ വിഷയമായാലും നമ്മുടെ മക്കളുടെ വിഷയമായാലും ഒക്കെ അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ വെറും അത് സമ്പത്തിന്റെ മാത്രം ഒരു വിഷയമല്ല, മനസ്സിലല്ലേ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സെടുത്തപ്പോ ഫൈറൂസ് ദൈലമിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഫൈറൂസ് ദൈലമിനെ കുറിച്ച്, പിന്നെ ഫൈറൂസ് ദൈലമി പിന്നെ അദ്ദേഹം പിന്നെ ഈ നജാഷി രാജാവിന്റെ പങ്കള മകനാണ് ഫൈറൂസ് ദൈലമി. അദ്ദേഹത്തിന് പേർഷ്യയായിട്ടും ബന്ധമുണ്ട്, പിതാവ് പേർഷ്യക്കാരനാണെന്ന് പറയപ്പെടുന്നു. അലാക്കുല്ലിൻ യമനിലായിരുന്നു ഫൈറൂസ് ദൈലമി. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് നാളുകൾക്ക് മുമ്പ്, തലേന്ന് എന്ന് പറയപ്പെടുന്ന നാളുകൾക്ക് മുമ്പ് അലാക്കുല്ലിൻ ഫൈറൂസ് ദൈലമിയാണ് പിന്നെ അസ്വദുൽ അനസിയെ വധിക്കുന്നത്. അസ്വദുൽ അനസി മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ നബുവത്ത് വാദിച്ച ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പോലെ ഞാൻ നബിയാണ് എന്ന് വാദിച്ച ആളാണ് അസ്വദുൽ അനസി. ഈ അസ്വദുൽ അനസിയെ ഫൈറൂസ് ദൈലമിയാണ് വധിക്കുന്നത്. അസ്വദുൽ അനസി വധിക്കപ്പെട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പറയാണ് വഫാത്താകുന്നതിന്റെ തലേദിവസം അല്ലെങ്കിൽ നാളുകൾക്ക് ദിവസം മുമ്പ് പറയാണ് പിന്നെ അസ്വദുൽ അനസി വധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സ്വാലിഹായ റജുലിന് സ്വാലിഹാണ് ആരെ കൊന്നത്, അസ്വദുൽ അനസിയെ കൊന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഖതലഹു റജുലുന് സ്വാലിഹ്, സ്വാലിഹായ ഒരു മനുഷ്യൻ അസ്വദുൽ അനസിയെ വധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സ്വാലിഹായ മനുഷ്യൻ ആരാ, ഈ ഫൈറൂസ് ദൈലമിയാണ്. അതിലുള്ള ഇത് എന്താ വെച്ചാല് അതിന്റെ അവർ ഇത് ഞാൻ ഉണർത്തിയതെന്താ വെച്ചാല് ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ ഈ ഫൈറൂസ് ദൈലമിയെ കാണാൻ വേണ്ടിയിട്ട് ഉമർ ഇങ്ങനെ ആകാംക്ഷയിലിരിക്കുക. അപ്പൊ ഫൈറൂസ് ദൈലമി പിന്നെ വന്നപ്പോൾ ഉമർ എന്ത് ചെയ്തു, ഉമറിന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു, ഉമറിന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു, ഉമറിന്റെ സദസ്സിൽ ഹാജരാകാൻ പറഞ്ഞു. അങ്ങനെ ഫൈറൂസ് ദൈലമി ഉമർ ക്ഷണിക്കുന്നുണ്ടാണ്. അപ്പൊ ചെന്നപ്പോ ഈ ഒരു കുറേശ്ശി യുവാവ് എന്ത് ചെയ്ത് വേഗം വന്നിട്ട് എന്ത് ചെയ്തു ഈ ഫൈറൂസ് ദൈലമിയെ തിരക്കി ഉള്ളിൽ കയറാൻ ശ്രമിച്ചു. അപ്പൊ ഫൈറൂസ് ദൈലമിക്ക് അത് അത്ര പിടിച്ചില്ല, തന്നെ തിരക്കിയിട്ട് ഉള്ളിൽ കയറാൻ ശ്രമിച്ചു. അപ്പൊ ഫൈറൂസ് എന്ത് ചെയ്ത് ഈ കുറേശ്ശി യുവാവിന് ഒരു ഇടി ഇടിച്ചു. ഇടിച്ചപ്പോ അത് അദ്ദേഹത്തിന് മൂക്കിന് കൊണ്ട് മൂക്ക് ചുവന്ന് ചോര വന്ന് ഇടിന്റെ ആഘാതത്തെ. അങ്ങനെ ഈ യുവാവ് ഉമറിന്റെ അടുക്കലേക്ക് കയറി. അപ്പൊ ഉമർ ചോദിച്ചു, എന്താണ് ഇത് മുഖത്ത് ആരടിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഫൈറൂസ് ദൈലമി ഇടിച്ചതാണെന്നാണ്. ഉമർ വേഗം ഫൈറൂസിനെ വിളിച്ച്, ഉമർ പറഞ്ഞു, ഫൈറൂസ് നിങ്ങൾ ഇയാളെ ഇടിച്ചു ചോദിച്ചു. പറഞ്ഞു, ആ ഉമർ അമീറുമ്മ നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ വന്നു, അപ്പൊ ഇന്ന തിരക്കിയാണ് അദ്ദേഹം കയറണത്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇടിച്ചു എന്നാണ്. അപ്പൊ ഉമർ പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച സ്ഥിതിക്ക് ഇനി അയാൾക്ക് നിങ്ങളോട് പ്രതിക്രിയ ചെയ്യണം, നിങ്ങൾ അയാളെ ആക്രമിച്ചു, അതുകൊണ്ട് പ്രതിക്രിയയായിട്ട് നിങ്ങളെ അയാൾക്ക് ഇടിക്കണം എന്ന് പറഞ്ഞു, അയാൾ ഇടിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഫൈറൂസ് ദൈലമി സമ്മതിച്ചു. കാരണം എന്താ, ഇടിച്ചും ചെയ്തു അയാളെ സമ്മതിച്ചും ചെയ്തു, പിന്നെ അമീറുൽ മുഅ്മിനീനാണ് വിധിക്കുന്നത്. അപ്പൊ തിരിച്ചിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുത്ത് ഇടിക്കാൻ പറഞ്ഞു. പക്ഷെ ഖുറൈശി യുവാവ് ഇടിക്കാൻ പോവാണ്. ആരെ? ഫൈറൂസിനെ ഇടിക്കാൻ പോകുമ്പോ ഉമർ ഇടപെട്ടിട്ട് പറഞ്ഞു. ഉമർ അവിടെ വെച്ച് പറഞ്ഞ്, പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ നാളുകൾക്ക് മുമ്പ് അസ്വദുൽ അനസി കൊല്ലപ്പെട്ടപ്പോ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, കുത്തിലല്യവും അസ്വദുൽ അനസി. അസ്വദുൽ അനസി ഇന്ന് വധിക്കപ്പെട്ടിരിക്കുന്നു. ഖതലഹു റജുലുൻ സാലിഹ്, സാലിഹായ ഒരു മനുഷ്യനാണ് അസ്വദുൽ അനസിയെ കൊന്നത്. ആ സാലിഹായ മനുഷ്യനാണ് ഈ ഫൈറൂസ് ദൈലമി എന്ന് ഉമർ അവിടെ വെച്ച് അനുസ്മരിച്ചു. അതോടുകൂടി ഖുറൈശി യുവാവ് പ്രതിക്രിയ ചെയ്യാൻ വേണ്ടി കൈ ഉയർത്തിയ ആളാണ്. അയാൾ ഇടിച്ചില്ല, റസൂലുള്ള സാലിഹായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ ഇടിക്കേ, അദ്ദേഹം ഇടിക്കാതെ കൈ വലിച്ചു. മനസ്സിലായല്ലേ? ഉമർ ഇടിക്കണ്ടെന്ന് പറഞ്ഞില്ല, ഉമർ ഇതേ പറഞ്ഞിട്ടുള്ളൂ, ഈ റജുലുൻ സാലിഹ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ അനുസ്മരിച്ചിട്ടുള്ളൂ. മനസ്സിലായല്ലേ? ആ പിന്നെ യുവാവ് ഫൈറൂസിനെ ഒന്നും ചെയ്തില്ല. മനസ്സിലായി? മാപ്പ് കൊടുത്ത്. അപ്പൊ ഫൈറൂസ് ദൈലമി തന്റെ കയ്യിലുണ്ടായിരുന്ന 3000 ദിർഹമോ ദിനാർ ഏതായാലും അതും തന്റെ വാഹനം അതേപോലെ തന്നെ തന്റെ വാള് ഇതൊക്കെ ഈ യുവാവിന് സമ്മാനിക്കേണ്ടായി എന്ന് കാണാൻ സാധിക്കും ചരിത്രത്തിൽ. അലാകുല്ലിൻ, അവിടെ നോക്കൂ നിങ്ങൾ, ആ ഈ ഫൈറൂസ് ദൈലമിയെ കുറിച്ച് പറഞ്ഞത് എന്താ? റജുലുൻ സാലിഹ് എന്നാണ്. ആ സലാഹിയത്ത് അതിന്റെ ബർക്കത്ത് പിന്നീട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോ ഒരു വ്യക്തിന്റെ ധർമ്മനിഷ്ഠമായിട്ടുള്ള ജീവിതം, അത് അയാളുടെ സമ്പത്തിൽ, അയാളിൽ, അതേപോലെ തന്നെ അയാളുടെ മക്കളിലൊക്കെ പിന്നെ അനുകൂലമായി ഭവിക്കുന്ന ഇതുപോലുള്ള ചരിത്രങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. മക്കളോട് ഗുണകാംക്ഷയും അതേപോലെ മക്കൾ നല്ല രീതിയിലാകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാതാപിതാക്കൾ നേരെ ജീവിക്കണം, മാതാപിതാക്കൾ നന്നായി ജീവിക്കണം. മനസ്സിലായില്ലേ? മാതാപിതാക്കൾ പിന്നെ ഈ വ്യാമോഹങ്ങൾ വെച്ചിട്ട് കാര്യമല്ല. എന്റെ മകൻ അങ്ങനെയാണ്, എന്റെ മകൻ ഇങ്ങനെയാണ്, എന്റെ മകൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെയാകണം. അതും വളരെ മുഖ്യമാണ്, അത് മുഖ്യമാണ്. അതാണ് ഇവിടെ നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. വക്കാന അബൂഹുമ സ്വാലിഹ ഫ അറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ദഹുമ വ യസ്തഖ്രിജ കൻസഹുമ റഹ്മത മിർ റബ്ബിക്. റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് എന്നോണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇത് പിന്നെ ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് സംരക്ഷിക്കുക ഉണ്ടായത്. അത് നോക്കി, ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ പറയുമ്പോ, എന്റെ പിന്നെ മിടുക്കാണെന്നോ അല്ലെങ്കിൽ എന്റെ പിന്നെ ഇതാണെന്നല്ല പറയുന്നത്, പിന്നെയോ ഇതൊക്കെ റബ്ബിന്റെ റഹ്മത്താണ് എന്നാണ് പറയുന്നത്. അപ്പോ പിന്നെ അത് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിനയം കൂടിയാണ് അവിടെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. തൈബ്, ഈ മതിൽ ശരിയാക്കിയത് ശരിക്ക് ആ പിശുക്കന്മാർക്കുള്ള ശിക്ഷയാണോ അതല്ല അവർക്ക് പിന്നെ എന്താ ഇനി പറയാ? ഇപ്പൊ ഖിദർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മതിൽ നേരാക്കിയപ്പോ? അലഹി അജറ കൂലി വാങ്ങാമായിരുന്നു. കാരണം അവരെന്താ, അവര് ഇങ്ങനെ ഒരു ഗുണം ചെയ്തു കൊടുക്കേണ്ട കൗമല്ല അവര്. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കിയത് എന്താണ്, ഈ പട്ടണവാസികൾക്ക് ഇതൊരു വലിയ ഖൈറാണ് ചെയ്തു കൊടുത്തതെന്നാണ്. യഥാർത്ഥത്തിൽ ഖൈറാ, അല്ലാതെ അവർക്ക് ശിക്ഷയാണ്. കാരണം എന്തുകൊണ്ട്? ആ മതിൽ പൊളിഞ്ഞിരുന്നുവെങ്കിൽ അത് ആ നാട്ടുകാർക്ക് കൂടാണ്. കാരണം എന്താ, അവർക്ക് പൈസ ഇട്ടു. കാരണം അവർ പിശുക്കന്മാരാണ്, എരക്കന്മാരാണ്, ആരാണ്ട് കിട്ടാൻ ഇഷ്ടമുള്ളവരായിരിക്കും. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ഈ മതിൽ ശരിയാക്കിയത് അവർക്കുള്ള ശിക്ഷയാണ്. കാരണം ആ പൈസ അവർക്ക് കിട്ടിയില്ലല്ലോ, അവർക്കത് ലഭിച്ചില്ല. അപ്പൊ ഏതൊന്നിലും എന്തുണ്ടാവും, പിന്നെ ചിലപ്പം അതിന്റെ ഒരു ബാഹ്യതലം അല്പം അനിഷ്ടവും നീരസവുമാണെങ്കിലും അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു ഖൈറുണ്ടാവും. വമ ഫഅൽതുഹു അൻ അംരി, ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ് വമ ഫഅൽതുഹു, ഇത് ഞാൻ ചെയ്തിട്ടില്ല, അൻ അംരി, എന്റെ ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ എന്റെ പിന്നെ അഭീഷ്ടത്തിന് അല്ലെങ്കിൽ കൽപ്പനക്കനുസരിച്ചല്ല ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ഇത് എല്ലാത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. സഫീനത്തിന്റെ വിഷയമായാലും ഗുലാമിന്റെ വിഷയമായാലും അതേപോലെ തന്നെ ജിദാറിന്റെ വിഷയമായാലും ഇതൊക്കെ ചെയ്തത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരമല്ല. പിന്നെയോ അതിന് മനസ്സിലാക്കാത്തത് ആരുടെ ഇഷ്ടപ്രകാരം? അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ഈ സംഭവത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, പിന്നെ ആതൈനഹു പിന്നെ ഫവജദ ഫിഹ അബ്ദൻ മിൻ ഇബാദിന ആതൈനഹു റഹ്മത മിൻ ഇന്ദിന വഅല്ലംനാഹു മിൻ ലദുന്ന ഇൽമ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമ് നൽകിയ വ്യക്തി. ഇവിടെ പറഞ്ഞു ഈ സംഭവത്തിന്റെ ഒടുക്കത്തിൽ പറഞ്ഞു, അമ്മ ഫാൽത്തു ആൻ അമ്രി, എന്റെ കൽപ്പനയാൽ എന്റെ ഇഷ്ടത്താലല്ല ഞാൻ ഇത് ചെയ്തതെന്ന് പറയാണ്. അതെ, അതിന്റെ അർത്ഥം എന്താ? ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ വഹിയ പ്രകാരം ചെയ്തു എന്നാണ്. ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രധാനപ്പെട്ട രണ്ട് തെളിവ് മുഫസ്സിറുകൾ ഉദ്ധരിച്ചത് ഒന്ന് ഇതാണ്, അമ്മ ഫാൽത്തു ആൻ അമ്രി. മറ്റേത് പിന്നെ ആതൈന റഹ്മത്തൻ മിൻ ഇന്ദന വഅല്ലംനാഹു മിൻ ലദുന്ന ഇൽമ എന്നുള്ള ആയത്ത് തുടക്കത്തിൽ വന്നതും ഇതുമാണ്. കാരണം എന്താ വെച്ചാല്, പിന്നെ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം നബിയല്ല എങ്കിൽ കേവലം ബോധനത്തിന്റെയും ഇൽഹാമിന്റെയും അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയെ കൊല്ലുക എന്നുള്ളത് ആർക്കും പറ്റില്ല, പാടുള്ളതല്ല അത്. പക്ഷേ അത് ഒരു വ്യക്തിയെ വധിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അത് വഹിയുള്ള നബിക്ക് മാത്രമേ പറ്റുള്ളൂ. ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ് എന്നുള്ളതിന് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഒന്ന് ഇതാണ്, വമാ ഫഅൽതുഹു അൻ അംരി. കാരണം പിന്നെ വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം ചില ബോധനങ്ങൾ ഉണ്ടായിരുന്നു, വരും ബോധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉമർ റളിയല്ലാഹു തആലാനുവിനെ ചില ഇൽഹാമുകൾ ഉണ്ടായിരുന്നു, ഇൽഹാമുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു തആലാനു ഒരു കാര്യം പിന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ട് എന്ത് വരുമായിരുന്നു? വഹ്യ് വരുമായിരുന്നു. അദ്ദേഹം ഒരു മുൽഹമായിരുന്നു, ഇൽഹാമുള്ള വ്യക്തിയായിരുന്നു ആര്? ഉമർ റളിയല്ലാഹു തആലാനു. അപ്പോ ചില ഇൽഹാമുകൾ ചില വലിയമാർക്ക് അവർക്ക് ഒരു കറാമത്തൊന്നോണം ഉണ്ടായിരുന്നു വരും. അതുകൊണ്ടാണ് സാരിയ എന്ന് പറയുന്ന വ്യക്തിയെ ഉമർ റളിയല്ലാഹു തആലാനു പിന്നെ ഒരു സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അയച്ചു. അങ്ങനെ ആ സാരിയെ ചതിപ്രയോഗത്തിലൂടെ ശത്രുക്കൾ ആക്രമിക്കാൻ തീരുമാനിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആലാനു ആ സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞു, പിന്നെ മലയുടെ ഭാഗം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കാരണം എന്താ, ഒളിപ്പോരാളികൾ ഇവരെ ആക്രമിക്കാനുണ്ടായിരുന്നു. അതാണ് ഉമർ റളിയല്ലാഹു തആലാനു സാരിയെ അറിയിച്ചത്. അതൊക്കെ ചില കറാമത്തുകളാണ്, മനസ്സിലായേ? ഇവിടെ പിന്നെ എന്നാലും പിന്നെ ഈ ഇൽഹാമുകളുടെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരാളെ കൊല്ലുക തുടങ്ങിയതുണ്ടല്ലോ, അതൊരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പിന്നെ ഖിദർ നബിയായിരുന്നു, വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഖിദർ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞതാണ് ശരി, മനസ്സിലെ? ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം വലിയാണ് എന്നാണ് സൂഫികൾ പറയുന്നത്, വലിയാണ് എന്ന് സൂഫി. മാത്രമല്ല ഖിദർ മരിച്ചിട്ടില്ല, ഖിദർ മരിച്ചിട്ടില്ല, വലിയാണ്. വലിയനെ സംബന്ധിച്ചിടത്തോളം വലിയന് ഇൽഹാമുകൾ ഉണ്ടാകും. ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നബിമാർക്കില്ലാത്ത അറിവ് വരെ ഉണ്ടായിരുന്നു. അതാണ് പിന്നെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ശരീഅത്തായിരുന്നു ഉണ്ടായിരുന്നത്, ഹഖീഖത്ത് ഉണ്ടായിരുന്നില്ല. ഹഖീഖത്ത് എന്നാൽ ഇൽമുൽ ബാത്തിൻ, അത് പിന്നെ ബാഹ്യമായിട്ടുള്ള അറിവുകളാണ് മൂസാക്ക് ഉണ്ടായിരുന്നത്. വലിയനെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ അറിവുകളേക്കാൾ ആന്തരികമായ അറിവുകളാണ്. അതുകൊണ്ട് തന്നെ ഖിദർ മരിച്ചിട്ടില്ല. പിന്നെ സൂഫി ഷെയ്ഖുമാരുമായിട്ടും അതേപോലെ തന്നെ ഔലിയാക്കളിലെ സാദാത്തുമാരുമായിട്ടും ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോഴും സംവദിക്കുന്നുണ്ട്. ഇതേപോലെ ഇൽമുൽ ബാത്തിൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂഫികളിൽ ചില കൂഫികൾ അവർ നിസ്കരിക്കൂല. അപ്പൊ എന്തെങ്കിലും നിസ്കരിക്കാത്തത് അത് ഖിദർ പറഞ്ഞു നമ്മൾ നിസ്കരിക്കേണ്ട കാര്യമല്ല. അതേപോലെ തന്നെ പിന്നെ ഈ ഇബ്നുൽ അറബി ഉണ്ടല്ലോ, മുഹ്യിദ്ദീൻ ഇബ്നുൽ അറബി, പിന്നെ ഒരു മറ്റേ തരീഖത്തിന്റെ സൂഫിയൻ, അയാൾക്കുണ്ട് കുഷൂഫാത്തുൽ മക്കിയാണ് അങ്ങനെ ഒരു കിതാബ്. അതില് ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചിട്ടില്ല എന്നും ഇങ്ങനത്തെ കുറെ ബടായികൾ കാണാൻ സാധിക്കും. തോന്നിയാസം ചെയ്യും, തോന്നിയാസങ്ങൾ ചെയ്യും. ആ തോന്നിയാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ഖിദർ പറഞ്ഞതാണ്, ഖിദർ മരിച്ചിട്ടില്ല, ഖിദറിനെ കണ്ടു, ഖിദർ സംസാരിച്ചു, ഇങ്ങനെയൊക്കെ ഹിക്കായാത്തുകൾ കാണാൻ സാധിക്കും സൂഫികളുടെ കിതാബുകളിൽ. കാരണം അവര് പറയുന്നത് ഖിദർ വലിയാണ്, ഖിദർ മരിച്ചിട്ടില്ല, ഖിദർ ഇവിടെ ഉണ്ടാവും. ഇതൊക്കെയാണ് അവരുടെ ജൽപ്പനങ്ങൾ. അതിനാലാണ് പിന്നെ പണ്ഡിതന്മാര് ഖിദറിന്റെ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള ചില പിന്നെ ചില കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഖിദർ നബിയാണ്, നബിയാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ വമാ ഫഅൽതു അംരി എന്നുള്ള ആയത്ത് എന്നൊക്കെ മുഫസ്സിനങ്ങൾ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ذلك تأويل ما لم تستطع عليه صبرا. എന്താ ذلك ഇപ്പൊ ഈ പറഞ്ഞത്? ഈ വിഷയങ്ങളൊക്കെ അമ്മ സഫീന തുടങ്ങിയിട്ട് പറഞ്ഞില്ലേ, വഅമ്മൽ ഗുലാം വഅമ്മൽ ജിദാർ. ذلك تأويل ما لم تستطع عليه صبرا. ഖിദ്ര അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ സാധിച്ചിട്ടില്ലാത്തതിന്റെ തഅ്‌വീൽ. പൊരുൾ, പൊരുളാ തഅ്‌വീൽ എന്ന് പറഞ്ഞാല് പൊരുൾ. വിവരണം എന്ന് പറയാ ذلك تأويل ما ما നമ്മ ഉസൂല യാതൊന്നിന്റെ പൊരുൾ. ആ യാതൊന്നിന്റെ പ്രത്യേകത ലം തസ്തിഅ അലൈഹി സബ്ര, ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. തസ്തിഅ എന്ന് പറഞ്ഞാൽ ഇസ്താഅ എന്നുള്ളതിന്റെ ഇസ്താഅ എന്നുള്ളതിന്റെ പിന്നെ മുദാരിയാണ്. ഇവിടെ തസ്തിഅ എന്നല്ല പറഞ്ഞത് മുമ്പ്, അതേ അർത്ഥത്തിൽ തന്നെയാണ് തസ്തിഅ. തസ്തിഅ എന്നുള്ളതും തസ്തിഅ എന്നുള്ളതും ഒരേ അർത്ഥത്തിലാണ്. ذلك تأويل ما لم تستطع عليه صبرا, ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലാത്ത യാതൊന്നിന്റെ എന്നാ അതിന്റെ യാതൊന്നിന്റെ സാധിച്ചിട്ടില്ലാത്തതിന്റെ തഅ്‌വീലാകുന്നു ഇത്, പൊരുളാകുന്നു ഇത്. ചിലര് പറഞ്ഞ് ഇവിടെ തസ്തിഅ എന്ന് പറഞ്ഞ് പിന്നെ ഉനബ്ബിഉക ബിതഅ്‌വീലി മാലം തസ്തതിഅ എന്ന് അവിടെ പറഞ്ഞ്, എന്തുകൊണ്ട് അവിടെ തസ്തതിഅ എന്ന് പറഞ്ഞ് ഇവിടെ തസ്തിഅ എന്ന് പറഞ്ഞ്? അപ്പോ ഈ പിന്നെ ഭാഷാപരമായിട്ടുള്ള വിവരണം നൽകുന്ന മുഫസ്സിരീങ്ങൾ പറഞ്ഞ് ഇദാ ഖല്ലൽ മബ്ന ഖല്ലൽ മഅന വഇദാ സാദൽ മബ്ന സാദൽ മഅന. മബ്നയിൽ ഏറണ്ടിയെങ്കിൽ മഅനയിൽ ഏറണ്ടാകും. ഇദാ സാദൽ മഅന സാദൽ മബ്ന, അല്ല സാദൽ മബ്ന സാദൽ മഅന. മബ്ന അക്ഷരങ്ങൾ ഏറണ്ടിയെങ്കിൽ അർത്ഥത്തിൽ ഏറണ്ടാകും. ഇദാ ഖല്ലൽ മബ്ന അക്ഷരങ്ങൾ കുറവാണെങ്കിൽ ഖല്ലൽ മഅന അർത്ഥത്തിലും കുറവുണ്ടാകും. അവിടെ തസ്തതി എന്ന് പറഞ്ഞ്, ഇവിടെ തസ്തിഅ എന്ന് പറഞ്ഞ്, അവിടെ തസ്തതി എന്ന് പറഞ്ഞപ്പോ പിന്നെ ഖിദ്ര അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ കുറച്ച് ചൂടിലാണ്, കുറച്ച് ഇതിലാണ്. സൗനബ്യുക ബി തഅ്‌വീലി മാലം തസ്തതി അലൈഹി സബ്ര, മൂന്ന് പ്രാവശ്യം പ്രതികരിച്ചല്ല. അപ്പൊ ആ ഒരു വികാരത്തോടു കൂടിയാണ് അവിടെ ആ വർത്താനം, മാലം തസ്തതി അലൈഹി സബ്ര, അല്പം കടുത്ത ഭാഷയത്തിൽ. ഇവിടെ പിന്നെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞതിന് ശേഷം ദാലിക തഅ്‌വീലി മാലം തസ്തി അലൈഹി സബ്ര, അങ്ങനെ അതിന് ഭാഷാപരമായിട്ട് പിന്നെ ഒരു വിശദീകരണം പറഞ്ഞ മുഫസ്സിറുകളെ കാണുവാൻ സാധിക്കും. ഫഅറത്തു അൻ അഅീബഹ, ഇവിടെ ഫഅറദിന, ഇവിടെ ഫഅറാദ റബ്ബുക്, എവിടെ അല്ലേ ഫഅറാദ റബ്ബുക്, ഇവിടെ ഫഅറത്തു അൻ അഅീബഹ, ഇതിനെ കേടാക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചു എന്നാണ്, മനസ്സിലല്ലേ. അവിടെ അത് അള്ളാഹുവിനോടുള്ള ഒരു അദബാണ്. അത് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം ഈ കപ്പലിനെ കേടാക്കുക എന്നുള്ളതുണ്ടല്ലോ, അതിനെ ഒരിക്കലും അള്ളാഹുവിലേക്ക് ചേർത്തില്ല, അത് തന്നിലേക്കാണ് ചേർത്തത്. അത് അള്ളാഹുവിനോടുള്ള ഒരു അദബാണ്. നമ്മുടെ സംസാരത്തിൽ അങ്ങനത്തെ പിന്നെന്തെങ്കിലും കുറവുകളുമായി ന്യൂനതകളുമായി ബന്ധപ്പെട്ടതിനെ അള്ളാഹുവിലേക്ക് ചേർക്കുക എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോടുള്ള അദബാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലേ, പിന്നെ വൈദാ ഫരി മരിത്തു ഫഹുവ യഷ്ഫീ, എന്റെ റബ്ബാണ് എന്നെ ഭക്ഷിപ്പിക്കുന്നത് എന്നെ, ഇതൊക്കെ പറഞ്ഞല്ലേ. വൈദാ മരിത്തു, ഞാൻ രോഗിയായാൽ ഫഹു യഷ്ഫീൻ, അള്ളാഹു ആകുന്നു എനിക്ക് സൗഖ്യം നൽകുന്നത് എന്ന് പറഞ്ഞു. അവിടെ വൈദാ മരിത്തു എന്ന് പറഞ്ഞു, റബ്ബ് എന്നെ രോഗിയാക്കിയാൽ എന്ന് പറഞ്ഞില്ല, എനിക്ക് രോഗിയായാൽ എന്നാ പറഞ്ഞു. അത് അള്ളാഹുവിനോടുള്ള ഒരു അദബാണ് ഈ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാൻ ഉള്ളത്. ഇവിടെ ഫാറദിന യുബ്ദി ലഹുമ റബ്ബുഹുമ, അവിടെ പിന്നെ നാം ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിച്ചു എന്നുള്ള അർത്ഥം തന്നെയാണ്. ചിലര് പറഞ്ഞു ഇവിടെ ഫാറദിന എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവും ഖിദർ ഉദ്ദേശിച്ചാൽ എന്നർത്ഥം. പക്ഷെ ഇവിടെ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിച്ചു എന്നുള്ള അർത്ഥം തന്നെയാണ്. ഫഅറത്തു ഫഅറദിന, പിന്നെ ഈ ബഹുവചനം ഇവിടെ പ്രയോഗിച്ച കാരണത്താൽ ഇവിടെ നാം ഉദ്ദേശിച്ചു എന്നുണ്ടെങ്കിൽ ഖിദർ അള്ളാഹു സുബ്ഹാന തആലയും പിന്നീട് ഖിദറും ഇവിടെ ഉദ്ദേശിച്ചു എന്നുള്ളതാണ് അതിന് പറയപ്പെട്ട ഒരു വ്യാഖ്യാനം. അതേസമയം ഇവിടെ മഹബ് അള്ളാഹുവിന്റെ ഇറാദത്താണ്, അത് മാത്രമാണ്. അള്ളാഹുവിന്റെ ഇറാദത്ത് മാത്രമാണ്. അതെന്താ, അതില് ഖിദറിനൊരു പങ്കുമില്ല, ഖിദറിനൊരു പങ്കുമില്ല. ഇവിടെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇവിടെ ഈ പിന്നെ സ്വത്ത് സൂക്ഷിക്കുക എന്നുള്ളത് ഇയാളുടെ ഈ പിതാവിന്റെ സാലിഹായ ജീവിതം ഉണ്ടല്ലോ, അതിന് അള്ളാഹുവിന്റെ എന്താണ് പാരിതോഷികമാണ്. അത് അള്ളാഹുവിന്റെ മാത്രം എന്താണ് പിന്നെ ഉദ്ദേശമാണ് അവിടെ ഉള്ളത്. അത് മാത്രമല്ലാതെ അവിടെ അത് അള്ളാഹു മാത്രമാണ് എന്ത് ചെയ്യണത് അവിടെ ആ ഒരു പിന്നെ ഇത് ചെയ്യണത്. സ്വത്ത് സൂക്ഷിക്കുക എന്നുള്ളത് പിന്നെ ഈ കുട്ടികൾ അവരുടെ അശുദ്ധ എത്തിയതിനു ശേഷം അതിനെ പുറത്തെടുക്കുക എന്നുള്ളതുണ്ടല്ലോ, അത് കണ്ടോ റഹ്മത്തൻ മിർ റബ്ബിക്, റബ്ബിൽ നിന്നുള്ള റഹ്മത്താണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇറാദത്ത് അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് അതവിടെ പിന്നെ അങ്ങനെ പ്രയോഗിച്ചത്. തഫ്സീറുകളിൽ കാണാം എന്തുകൊണ്ട് ഇവിടെ അറത്തു പ്രയോഗിച്ചു, ഇവിടെ അറദിനെ പ്രയോഗിച്ചു, അവിടെ അറാദ റബ്ബുക്ക എന്ന് പ്രയോഗിച്ചു. അതിന് ഈ രീതിയിൽ അതിനൊരു വിവരണം വന്നത് കാണാൻ സാധിക്കും. ഏതൊരു കാര്യത്തിലും നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കണം എന്നുള്ളതിന്റെ ഒരു ഇതുകൂടി ഇവിടെ ഉണ്ടാവും. നമ്മൾ ഒരു വ്യക്തി സാലിഹാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സാലിഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ അയാൾക്കുള്ള വിശ്വാസമാണ് മുഖ്യം. അതേപോലെ അയാളുടെ കർമ്മങ്ങളുടെ സലാഹിയത്ത്, വാക്കുകളുടെ സലാഹിയത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായി? അതുകൊണ്ട് തന്നെ അതിന്റെ തേട്ടമാണ് കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്നുള്ളത്, കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്നുള്ളത്. അത് സ്വത്തിന്റെ വിഷയമായാലും മക്കളുടെ വിഷയമായാലും. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നപ്പോൾ തന്നെ ബിസ്മില്ല വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല, ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, മനസ്സിലായി? അത് അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുക. വഫവ്വിദു അംരി ഇലല്ലാഹ്, എന്റെ കാര്യം ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ. ഫല്ലാഹു ഖൈറുൻ ഹാഫിള, സൂക്ഷിക്കുവാൻ ഏറ്റവും ഉത്തമൻ ആരാണ്? അള്ളാഹുവാണ്. മാത്രമല്ല അള്ളാഹു അർഹമുർ റഹീമീൻ. അതുകൊണ്ടാണ് ഈ എന്തോ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഷെയ്ഖിനോട് ഒരു ഫത്ത് വായിച്ചത്, ഷെയ്ഖിനോട് ഫത്ത് വായിച്ചു. എനിക്കൊന്നും അൽബാനിനോടാ തോന്നുന്നത്, എങ്ങനെ ഇതിന് പൈസ കുറയുണ്ട്, എന്ത് ചെയ്യും, ഞാനത് ഡിപ്പോസിറ്റ് ചെയ്യട്ടെ, ബാങ്കിൽ പലിശ ഉണ്ടല്ലോ, അങ്ങനെ ഡിപ്പോസിറ്റ്. അപ്പോ അൽബാനി ഒരു ഒരു കൗതുകത്തിലുള്ള ഒരു മറുപടിയാണ് അൽബാനി എന്ന് തോന്നണം, എന്റെ ഇത് ശരിയാണെങ്കിൽ, ഓർമ്മ ശരിയാണെങ്കിൽ. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ, അള്ളാഹിന്റെ അടുത്ത് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.